ഇസ്ലാമിനെ തുടർന്ന് മുൻസുപ്പുറി അതുപോലെ നേരം തന്നെയാണ്. തന്റെ കുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന വരാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ ദൈവമായ അർത്ഥവാന്റെ തിരുനാമത്തിൽ വന്നുകൊണ്ട് പുരമാരിക്കുന്നുവെന്നും വാഴ്ത്തപ്പെട്ടവനാം വിവരങ്ങൾ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി തുറങ്ങിയപ്പെട്ടവനെ തോട് കരണ ചെയ്യണമേ. ദൈവം നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി തുറങ്ങിയപ്പെട്ടവനെ നിങ്ങളോട് കരണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ നിങ്ങളോട് കരണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നിങ്ങളോട് കരണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി നിങ്ങളോട് കരണ ചെയ്യണമേ. കർത്താവെ നമസ്കാരം ശുശ്രൂഷം കൈകൊണ്ട് ഞങ്ങളോട് കരണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശുശ്രാവേ നിനക്ക് സ്തുതി, പാപികളോട് കരണ ചെയ്യണം. മനുഷ്യരാജാവേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എന്നിട്ട് മനുഷ്യത്വമാക്കണമേ, എന്നിട്ട് രാജ്യം വരണമേ, വിഷുവർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അർത്ഥം തരണമേ. കടക്കാരുടെയും ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ആ ദുഷ്മന്ത്രം ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യശക്തിയും മോശവും നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ മറ്റു ഫലമാണ് നമ്മുടെ ഭർത്താവായി ചോദിച്ചാൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മുതലാനെ പറയാമേ നമ്പരാന്തി എന്നെ പാപികളെ ഞങ്ങൾക്ക് വേണ്ടി കൂടെപ്പോഴും അമ്മ സമയത്തിലും ദൈവങ്ങളെ രക്ഷിച്ചോളണമേ. ആ മീൻ പോറാനെ ക്ഷമിച്ചുക. നിന്റെ കണ്ണടവാദ മുഖങ്ങളെ നിയറക്കരുത്. കർത്താവ് ഞങ്ങൾ പാവികളാകുന്നവരായിട്ട് പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവ് ഇന്ന് മരണത്താൽ ഞങ്ങളുടെ മരണം ഭയപ്പെടുവാനായിരുന്നു നിന്റെ സ്നേഹം നിന്റെ സ്നാനത്ത് ഞങ്ങളുടെ വസ്ത്രത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആ മീൻ കാരുണ്യവാനായ ദൈവമേ, ദിവസം കൂടെ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങൾ ഒരുമിച്ച് കൂടി തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും ധ്യാനിക്കുവാനും തന്ന അവസരത്തെ ആസ്വദിക്കുന്നു. ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പ്രത്യേകിച്ച് തിരുവചനം ധ്യാനിപ്പാനും പഠിപ്പാനും ആഴമായി അങ്ങേ കൂടുതൽ അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന ഓരോ ധന്യ നിമിഷത്തെ തിരുവമ്പ സമർപ്പിക്കുന്നു. ഈ ലോകത്തിന്റെ അല്ലലുകളിലും അലട്ടുകളും ഒക്കെ ഒഴിഞ്ഞ് അല്പസമയ ശാന്തമായി അങ്ങയോട് ചേർന്നിരുപ്പാൻ തക്കവണ്ണം തന്നിരിക്കുന്ന ആരോഗ്യത്തെയും സമയത്തെ ആസ്വദിക്കുന്നു. തന്നെ അന്വേഷിക്കുന്നവര് ഉണ്ടോ എന്ന് ദൈവങ്ങളിൽ നിന്ന് അന്വേഷണം നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെട്ട ഭക്തന്മാരായി ജീവിക്കാൻ തക്കവണ്ണം സമ്പ്രാനെ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങൾ കേൾക്കുന്ന കാര്യവും ധ്യാനിക്കുന്ന കാര്യവും പഠിക്കുന്ന കാര്യവും ഒക്കെ ഒരു അറിവിനെ അറിവിൽ വളരുക എന്നതിനെ കാലത്തെ അപ്പുറമായി സ്വർഗീയ ഔന്നത്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വഴിയായി തീരുവാൻ തക്കവണ്ണം വഴികാട്ടിയായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾ സഹായകമായി തീരണമേ. ഞങ്ങളെല്ലാം അവിടുന്ന് വാഴ്ത്തിരിക്കണമേ. ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തണമേ. ഇത് സംബന്ധിക്കുകയും ഇതിനു വേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതിന് ബലപ്പെട്ട് ശുദ്ധീകരിക്കണമേ. രോഗവും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നവരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. നമ്മളെ അവർക്കൊക്കെ അവിടുന്ന് ആശ്വാസവും സൗഖ്യമാകണമേ. വേദനയോട് ദിവസങ്ങളെയും നിമിഷങ്ങളെയും തള്ളി നീക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തുകയും അങ്ങനെ സ്പർശം സൗഖ്യം നൽകുകയും ചെയ്യണമേ. കുടുംബങ്ങളിലുണ്ടാവുന്ന സ്വസ്ഥതകളും മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഓർക്കുന്നു. ദൈവമേ അങ്ങ് അവരെയൊക്കെ ബലപ്പെടുത്തുകയും അവർക്ക് ശാന്തതയും സഹായവും ലഹിപ്പാൻ തക്കവണ്ണം അവർക്ക് സഹായിക്കുകയും ചെയ്യണമേ. നിങ്ങളെല്ലാം വീണ്ടും കാരണം സമർപ്പിക്കുന്നു. ദൈവമേ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും അറിയുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശാലമാക്കണമേ. ഞങ്ങൾ നിന്നെ എന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് ആവശ്യപ്പെട്ടുകൊള്ളുവാനായിട്ട് തന്നെ ആമേൻ. പ്രിയ ദൈവത്തിന്റെ വലിയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള അമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരാഴ്ചയുടെ ദൈവസന്നിധിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ നമുക്ക് ആമുഖമായിട്ട് മഹത്വപ്പെടുത്താം. നമ്മുടെ സൗഹൃദ പുസ്തകം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഒന്ന് രണ്ട് അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഞാനിങ്ങനെ ഇരുവിധ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലാണ്. ഞാൻ ഒരു വീട്ടിലോട്ട് വന്ന സമയത്താണ് അല്പം ചില വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ചെറിയ അസൗകര്യങ്ങൾ മധ്യത്തിലാണ് ഈ ക്ലാസ് എടുക്കുന്നത്. നമ്മള് മൂന്നാം അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്നും രണ്ടും അധ്യായമാണ് നമ്മൾ വായിക്കുകയുണ്ടായത്. താങ്കൾ ഗവൺമെന്റ് ഒന്നും രണ്ടും അധ്യായവും ഞാൻ ആമുഖമായിട്ടൊരു ഒരു ക്ഷമാപണം നടത്തുന്നത്. എന്നോട് ഇങ്ങനെ ഒന്ന് രണ്ട് പേര് മെയിൽ അയച്ച് ചോദിച്ചിരുന്നു, ഞങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ അവസാനം ഒന്ന് പറഞ്ഞു തരണമെന്ന്. ക്ഷമിക്കണം, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകത്തക്കവണ്ണം ഉള്ള ഒരു ക്രമീകരണം എനിക്ക് സമയം എനിക്ക് അനുവദിക്കുന്നുണ്ടായിരുന്നു. പല പേപ്പർ പ്രശ്നങ്ങളും പിന്നെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട തരക്കുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്
ഞാൻ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ആഴ്ചയിൽ ഞാനത് കൃത്യമായിട്ട് തയ്യാറാക്കിക്കൊണ്ട് അത് നിങ്ങൾക്ക് എഴുതിട്ടൊക്കെ വേണം, ഞാൻ അത് ക്രമീകരിച്ചു തരാം. ഇത് മറ്റാറും ആ ക്ലാസ് എടുക്കാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നോട് ക്ഷമിക്കാനുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച തീർത്ത ഭാഗം നമുക്കറിയാം. ഈ ദാവീദ് രാജാവിനെ രാജാവാക്കുവാൻ തക്കവണ്ണമൊക്കെ ഇങ്ങനെ താല്പര്യം വന്നിരിക്കുന്ന ഒരു അവസരത്തിന് ഹെബ്രോനിൽ അദ്ദേഹം രാജാവാക്കിയെങ്കിലും ഇസ്രായേലിന്റെ മുഴുവൻ രാജ്യത്തിന് രാജാവാക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ക്രമീകരണമായിട്ടില്ല. വാസ്തുവിൽ ദൈവം ദാവീദിനെ വിളിച്ചത് ഒരു ചെറിയൊരു കൂട്ടായ്മയുടെ രാജാവായി തീരാനല്ല, ഒരു സമൂഹത്തിന്റെ മുഴുവൻ ആത്മീയവും അതുപോലെ തന്നെ ഭൗതികവുമായിട്ട് നേതാവായി തീരാൻ തക്കവണ്ണമാണ് ദാവീദിനെ വിളിച്ചുകൂട്ടിയത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു ഈ ദാവീദ് രാജാവ് ഹെബ്രോനില് യഹൂദന്മാരുടെ രാജാവായിട്ട് വാഴിക്കുന്ന അതേ സമയത്ത് ശൗലിന്റെ മകനായ ഈശ്ബോശെത്തിനെ അദ്ദേഹത്തിന്റെ സേനാധിപനായിരുന്ന നേരിന്റെ മകൻ അബ്നേര് കുറെ ആൾക്കാരെയൊക്കെ കൂട്ടി രാജാവായിട്ട് വാഴിച്ച് ഇസ്രായേലിന്റെയും അല്ലെങ്കിൽ ബെന്യാമിൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങളുടെയൊക്കെ രാജാവായിട്ട് വാഴിച്ച് അങ്ങനെ പോകുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ വായിച്ചത്. അതോടൊപ്പം തന്നെ ഈ ദാവീദിന്റെ ആളുകളും ചേർന്നതിലും അതുപോലെ തന്നെ ഈ അബ്നേരിന്റെ അല്ലെങ്കിൽ ഈശ്ബോശെത്തിന്റെ ആളുകളും തമ്മിലൊക്കെ ചെറിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുകയും അങ്ങനെ ഈ അബ്നേര് ദാവീദിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അസാഹേലു എന്ന് പറയുന്ന ഒരാളെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ അബ്നേറിന് വളരെ ദാവീദിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അസേഫാലുവെങ്കിൽ തന്നെയും അബ്നേരുമായിട്ട് വളരെ അടുത്ത ആളുമാണ്. പക്ഷെ അതുകൊണ്ട് പല പ്രാവശ്യം ഈ യുദ്ധത്തിന്റെ സമയത്തും അവരോട് പിന്തിരിഞ്ഞു പോകാനായിട്ട് പറയുന്നുണ്ടെങ്കിലും രണ്ട് കത്ത് നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ഈ അബ്നേരെ കൊല്ലുവാൻ തക്കവണ്ണം ഈ അസാഹേലോചന ശ്രമിക്കുമെങ്കിലും പിന്തിരിഞ്ഞു പോകാൻ തക്കവണ്ണം കൂട്ടാക്കുന്നില്ല. ഉടനെ ഈ അബ്നേര് കയ്യിലിരിക്കുന്ന കുന്തം അദ്ദേഹത്തിന്റെ നെഞ്ച് കൊത്തിത്തുളച്ചുകൊണ്ട് തത്സമയം തന്നെ അദ്ദേഹം മരിക്കുകയാണ്. ഈ സമയത്തൊക്കെ ദാവീദ് മറ്റൊരു സ്ഥലത്താണ്, മറ്റു ചില കാര്യങ്ങളുമായി വ്യാപൃതമായിരിക്കുന്ന അവസരത്തിൽ ദാവീദ് അറിയാതെയാണ് ഇങ്ങനെ ഒരു യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ പിന്നെയാണ് അതിനെപ്പറ്റി ദാവീദ് അറിയുന്നത്. ഇത് മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ ആദ്യത്തെ പതിനൊരു ഭാഗം ദാവീദിന്റെ മക്കള് ഒരുപാട് ഉണ്ടാകുന്നതാണ്. ദാവീദിന് ഒരുപാട് ഭാര്യമാരും അതോടൊപ്പം തന്നെ ഒരുപാട് മക്കളും ഒക്കെ ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ രണ്ടു മൂന്നാൾ അഞ്ചാറ് വാക്യം നമ്മൾ വായിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഈ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഈ ദാവീദിന് വളരെ ശക്തി കൂടി വന്നു, അതായത് സൗലിന്റെ ഗ്രഹം അത് ക്ഷയിച്ചു വന്നു. ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അറിയുന്നത് ഈ ദാവീദ് രാജാവിന്റെ കൂട്ടങ്ങൾക്കും അല്ലെങ്കിൽ ദാവീദ് രാജാവിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കൂട്ടായ്മയ്ക്ക് ശക്തി വളരെ ശക്തമായിട്ട് വളർന്നു വന്നു. ശൗലിന്റെ കൂട്ടം ക്ഷയിച്ചു പോകുന്നു. വാസ്തവത്തിൽ അതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗം കൂടെ തന്നെയാണ്. നമുക്കറിയാം ദൈവം ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ടല്ലോ നിന്റെ എല്ലാ ശൗലിനോട് പറയുന്നുണ്ട്. ശൗല നമുക്കത് നേരത്തെ നമ്മൾ കണ്ടതാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശൗല തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ രാജ്യത്വവും നിന്റെ അധികാരവും നിന്റെ എല്ലാം എടുത്ത് ഞാൻ ദാവീദിന് കൊടുക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിന് ശാപമെടുപ്പുണ്ട്. അതിന്റെ കൂടെ ഭാഗമായിട്ടായിരിക്കാം ഇവരുടെ ശക്തി ശൗലിന്റെ പരമ്പരകളുടെ അല്ലെങ്കിൽ മക്കൾ തലമുറകളുടെ ശക്തിയെ ചോദിച്ചു വരികയാണ്. പക്ഷെ ദാവീദ് അതേ സമയത്ത് ആത്മീയമായിട്ടും അല്ലെങ്കിൽ ഭൗതികമായിട്ടും ഒന്ന് ശക്തമായിട്ട് വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ കുടുംബ പശ്ചാത്തലത്തിലും ഒരുപാട് മക്കളുണ്ട്. എല്ലാ തരത്തിലും ഒരു ശക്തമായ ഒരു വളർച്ച ദാവീദിന് ഉണ്ടാകുന്നുണ്ട്. അതേ സമയത്ത് ഈ അബ്നേർ എന്ന് പറയുന്ന ആള് ഈ വാസ്തവത്തിൽ വളരെ അബ്നേർ എന്ന് പറഞ്ഞാല് അബ്നേർ എന്ന് പറഞ്ഞിട്ടറിയാം ശൗലിന്റെ ദാസനായിരുന്ന നേരിന്റെ പകരാണ് അബ്നേര്. അബ്നേർ വളരെ ധീരനായ ഒരു നേതാവ് തന്നെയാണ്. ആ ധീരത കൊണ്ടും ആ നേതൃത്വത്തിന്റെ പാഠപക്ഷം കൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഈശ്ബോശെത്ത് എന്ന് പറയുന്ന ശൗലിന്റെ മകൻ വലിയ കഴിവുള്ളതൊന്നുമല്ല, എന്നിട്ടും അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാജാവാക്കി ഈ കാര്യങ്ങളൊക്കെ നടത്താൻ വളരെ അസാധാരണ കഴിവുള്ളവളാണ് വ്യക്തിയാണ് ഈ അബ്നേർ എന്ന് പറയുന്നത്. അപ്പം അബ്നേറിന്റെ വ്യക്തി ബലത്തിലാണ് ഈ ഈ ശൗലിന്റെ കൂടെ ഉണ്ടാകുന്ന ശൗലിന്റെ മകനായിരിക്കുന്ന ഈ ഈശ്ബോശെത്തിന് ഒരു നല്ല ഒരു അല്പമെങ്കിലും വളരാൻ തക്കവണ്ണം ഇടയായിട്ടിരുന്നത്. അധികമായിട്ട് വളർച്ചയില്ലെങ്കിൽ അല്പമെങ്കിലും ഒക്കെ വളരാൻ തക്കവണ്ണം ഇടയായിട്ടിരിക്കുന്നത് ഈ അബ്നേരും സ്ഥിരയിൽ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ടാണ്. എന്നാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഈ ഏഴാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ശൗലിന് അയ്യാവിന്റെ മകളായി ലിസ്ഫ എന്ന പേരുള്ള ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. ലിസ്ഫ എന്ന അവിടെ പേര് അയ്യാവ് എന്ന് പറഞ്ഞ ഒരാളുടെ മകളാണ് ലിസ്ഫ എന്നാളുടെ പേര്. ആ വെപ്പാട്ടിയുമായിട്ട് ശൗലിന്റെ ഒരു എന്താറിയാം വെപ്പാട്ടി എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. ഇവർക്കെ കുറച്ച് ഭായമാരും ഈ പലപ്പോഴും ഈ പഴയ നിയമത്തിലും വാസ്തവത്തിൽ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു 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 സംശയമാണ്. എനിക്കതിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും പറയാൻ അറിയാ പ്രയാസമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. പല രാജാക്കന്മാരും ദാവീദ് ഉൾപ്പെടെ വേദോത്സവത്തിൽ വളരെ ആത്മീയ നേതാക്കന്മാർക്കൊക്കെ ഭാര്യമാരും ദാസിമാരും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വെപ്പാത്തിമാർ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാ അങ്ങനെ ഒരു ഒരു ഭാഷ വന്നിട്ട് വന്നതെന്ന്. ഒരു പക്ഷേ അവരുടെ ശാരീരിക ഇഷ്ടങ്ങള് തീർക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ആളാണോ അതോ അതല്ലാതെ തന്നെ അവരുടെയൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ മറ്റു സഹായങ്ങളൊക്കെ ദാസിമാരായിട്ട് നിന്നുകൊണ്ട് ഓർഡറായിട്ട് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നവരാണോ എന്നറിയാൻ പാടില്ല. എന്ത് തന്നെയാണെങ്കിലും അവരുടെ അഷ്ടമക്കറി അബ്രഹാമിന്റെ ജീവിതത്തിലാണെങ്കിലും എല്ലാം നല്ല മനുഷ്യരുടെ ജീവിതത്തിൽ അങ്ങനെ ക്രമീകരണങ്ങളുണ്ട്. അത് പക്ഷെ ചിലപ്പം മോശമായ രീതിയിലല്ലായിരിക്കാം, അതിനൊക്കെ ചിലപ്പോൾ നന്മയുടെ വശം കാണുമായിരിക്കാം. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ആഴമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ചിന്തയിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ രിസ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുന്നുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ അഫ്നേര് രിസ്മ എന്ന് പറയുന്ന ഈ ശൗലിന്റെ ദാസിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചു എന്നുള്ള ഒരു അറിവ് ഈ ഈ കോശത്തിന് അതായത് ശൗലിന്റെ മകൾ ലഭിക്കുമ്പോൾ അതേ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നം വലിയൊരു ഒരു വിഘടനത്തിലേക്കാ ഈ ശൗലിന്റെ മകനായിരിക്കുന്ന ഈ ബോധത്തിനെയും അഫ്നേരിനെ നയിക്കുന്നത്. അത് അതുവരെ ശക്തമായിട്ട് ഒന്നിച്ചു നിന്ന ആ ഒരു കൂട്ടായ്മ ഒരു സ്ത്രീയുടെ പേരിൽ അകന്നു പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗം കൂടെ. അതുകൊണ്ട് ഞാൻ നേരത്തെ ചേർത്ത് പറഞ്ഞത് ഈ നല്ല ബന്ധങ്ങളൊക്കെ നശിക്കുന്ന എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ കാണും. ഈ നല്ല ബന്ധങ്ങൾക്കിടയിൽ ഈ അശുദ്ധമായ ബന്ധങ്ങൾ കയറി വരുമ്പോഴാണ് നല്ല ബന്ധങ്ങൾ പലപ്പോഴും പലതും ഇല്ലാതായി പോകുന്നത്. അതിന് വലിയ ഉദാഹരണമായി പറയുന്നത് സംഗതി ഒരു വെറും ഒരു പ്രാധാന്യം അർഹിക്കാത്ത ഒരു സ്ത്രീയായ പോലും ആ സ്ത്രീയുടെ പേരിൽ വലിയ രണ്ട് ഉയർന്ന സ്ഥാനത്തുള്ള രണ്ട് ആളുകൾ തമ്മിൽ വളരെ കഷ്ടമായിട്ട് അകലുകയാണ് അവിടെ ചെയ്യുന്നത്, അകലുകയിരിക്കുന്നത്. ഇതെല്ലാം കുടുംബ ബന്ധങ്ങളിൽ പോലും ഈ വിഷയങ്ങളൊക്കെ അല്ലേ നേരത്തെ നോക്കി പല പല കുടുംബങ്ങളിലാണെങ്കിൽ പോലും ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും ജീവിക്കുമ്പോൾ ഈ അവരുടെ ഇടയിൽ കട്ടുറുമ്പായിട്ടില്ലേ സ്വന്തത്തിലെ കട്ടുറുമ്പൊക്കെ നമ്മൾ തമാശ പറയാറുണ്ട്. ചിലപ്പം ഈ പുരുഷന്റെ ജീവിതത്തിൽ ഭർത്താവിന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റാരെങ്കിലും ഒക്കെ ഇങ്ങനെ നടന്നു വരികയോ അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ ജീവിതത്തിലും പല പുരുഷന്മാരെ കടക്കുന്ന ഒത്തിരി പ്രത്യേകിച്ച് നാട്ടിലെ നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ ഇത് വാർത്തകളെ അല്ലെന്നുള്ള വിധത്തിൽ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഈ നമ്മുടെ ഈ പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്, അനാവശ്യ ബന്ധങ്ങളെ വിച്ഛേദിച്ച് കളയണമെന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലൊരു ഒരു പശ്ചാത്തലം ഇതൊക്കെ തന്നെയാണ്. ഈ നമ്മുടെ നല്ല നന്മയായ ജീവിതത്തെ നശിപ്പിക്കുന്ന ഈ ആവശ്യമില്ലാത്ത ചില ഈ ഏച്ചു കത്തലുകൾ ഈ ആത്മീയ ജീവിതത്തെ വളരെ ശക്തമായിട്ട് ബാധിക്കും. നല്ല ബന്ധങ്ങളെ പോലും അത് ഇല്ലാതാക്കി തീർക്കുന്നുള്ളതാണ്, ഇല്ലാതാക്കി തീർക്കുന്നുള്ളതാണ്. ഈ രാമായണവും മഹാഭാരതവും വളരെ ശ്രേഷ്ഠമായ രണ്ട് ഭാരതത്തിലെ ലോകത്തിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് പുരാണങ്ങളാണ്. ഒരിക്കല് തമാശായിട്ട് പറയാത്ത ഒരാളിങ്ങനെ ചോദിച്ചു എന്നാണ് രാമായണവും മഹാഭാരതവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പലർക്കും ഒത്തിരി ഒത്തിരി കഥകൾ അല്ല ചെറിയ അത് നമ്മുടെ വ്യത്യാസം സാധിച്ചു പലരും പല അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഒരാൾ പച്ച വാചകത്തിൽ പറഞ്ഞു ഒന്നും മണ്ണ് കേസും രണ്ട് പെണ്ണ് കേസും. വളരെ എന്ത് തന്നെയാണെങ്കിലും ഈ മണ്ണ് കേസാണെങ്കിലും സമാധാനത്തെ പറഞ്ഞുള്ളൂ കേട്ടോ. ഈ മണ്ണ് കേസാണെങ്കിലും ഏത് കേസാണെന്ന് പറഞ്ഞാലും നന്മ നശിപ്പിക്കുന്ന തലങ്ങളിലേക്ക് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നടന്നു വരുമ്പോൾ അവിടെ എല്ലാ സുഹൃബന്ധവും അവസാനിക്കും എന്നുള്ള ഒരു സംഭവം പറയാനായിട്ട് ഞാൻ ഇരിക്കുകയാണ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ കോശത്തിലെ അല്ലെങ്കിൽ ഈ ശൗലിന്റെ മകനെ വളരെ സഹായത്തോടുകൂടി നിലനിർത്തി രാജാവായിട്ട് അഭിഷേകം ചെയ്ത് മുന്നിൽ നിന്നുകൊണ്ടുവന്ന ഒരാള് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉടക്കി ആ ബന്ധം അവിടെ അവസാനിക്കുകയാണ്. എന്നിട്ട് ഈ കോശത്ത് പറയാൻ അഭിനേരോട് നീ എന്റെ അപ്പന്റെ വെപ്പാട്ടിന്റെ അടുക്കൽ ചെന്ന് കണ്ടെന്ന് ചോദിച്ചു. ഉടനെ അപ്നേര് ഈ കോശത്തിന്റെ വാക്കുന്നത് ഏറ്റവും കോപിച്ചു പറഞ്ഞത് ഞാൻ യഹൂദ പക്ഷത്തിലൊരു നായത്തലയെന്ന് നീ കരുതിയോ? ഇന്ന് ഞാൻ നിന്റെ അപ്പനായ ശൗലിന്റെ ഗൃഹ അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ദൈവം ഈ അപ്നേരെന്ന് പറയാം ദൈവത്തിന്റെ ഒരു പ്രവചനമാണ് എന്ന് പറഞ്ഞാൽ ദൈവം ശൗലിൽ നിന്നും ദാവീദിന് ഈ സ്ഥാനം കൊടുക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി അപ്നേരിന് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്നിട്ട് അപ്നേര് ഇതൊക്കെ മാറ്റി ആ ഒരു അറിവുണ്ടായിട്ടും അതൊക്കെ മാറ്റി ഈ ശൗലിനോട് കൂടെ നിന്നത് എന്റെ പിന്നിൽ ചിലപ്പം ആ കുടുംബത്തോടുള്ള കടപ്പാണോ അല്ലെങ്കിൽ എന്തുമായിരിക്കാം അയാൾ ചെയ്ത പ്രവൃത്തിയെ നീതീകരിക്കുന്നുണ്ട്. ഇത് ചെയ്തോന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇത് തന്നെയാണെങ്കിലും ആ ഒരു കടപ്പാടൊക്കെ ഉണ്ടായതായിരിക്കാം അത് അറിയാവുന്നിട്ടും ഈ കോശത്തിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് കൂടെ നിൽക്കുകയും ചെയ്തു. പക്ഷെ ഈ ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുമ്പോഴത്തേക്ക് അവർ രണ്ടായിട്ട് അവർ പിരിയുകയാണ്. എന്നിട്ട് പറയുന്നു യഹോവ ദാവീദിനോട് സത്യം ചെയ്തതുപോലെ ഞാൻ അവരെ സാധിപ്പിച്ച് കൊടുക്കാതിരുന്നാൽ ദൈവം അപ്നേരിനോട് തക്കവണ്ണം അധികം ചെയ്യട്ടെ എന്ന് പറയുന്നു. പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ദാവീദിനോട് കൽപ്പിച്ചത് ചെയ്യാൻ തക്കവണ്ണം ഞാൻ സഹായിച്ചില്ലെങ്കിൽ ദൈവം എന്നെ എന്തെങ്കിലും വരപ്പെട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം ദാവീദിന് വേണ്ടി എന്നെ സഹായിക്കാൻ പോവാണെന്നുള്ള അർത്ഥത്തിലാണ് ഈ കോശത്തുമായിട്ട് അഭിപ്രായത്തിനുണ്ടായിട്ട് ഈ അപ്നേർ ഇറങ്ങിയിട്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നെ നദിയുടെ കഥകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെയും അങ്ങനെ പറഞ്ഞുകൊണ്ട് അഫ്നേര് അവിടെ നിന്ന് ഇറങ്ങുന്നു. പക്ഷേ ഈ അഫ്നേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ധീരനായ ഒരു നേതാവാണ്, വളരെ ധീരനായ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റ് രാജാവായിട്ടും അഫ്നേരിനോട് എതിർക്കാൻ ഭയപ്പെടുന്നുണ്ട്. ഈ ദാവീദ് രാജാവിന് പറയാം ഈ അഫ്നേര് വളരെ ധീരനായ ഒരു നേതാവാണെന്ന്. വളരെ കഴിവുള്ള, വളരെ തന്ത്ര പരിജ്ഞാനിയായ ഒരു മനുഷ്യനായി അഫ്നേർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദാവീദും ഈ അഫ്നേരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞ അനന്തരം അഫ്നേർ ഹെബ്രോനിൽ ദാവീദ് കിടക്ക ദൂതന്മാരെ അയച്ചു. എന്നിട്ട് പറഞ്ഞ ദേശം വാക്കുള്ളത് എന്നോട് ഉടമ്പടിയിരിക്കുക, എന്നാൽ എല്ലാ ഇസ്രായേലിനെയും നിന്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എന്റെ സഹായം നിനക്ക് ഉണ്ടാകൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് ഒരു ജനതയെ മുഴുവൻ കൂട്ടമായി നിർത്തിക്കൊണ്ട് അവരെ ദാവീദ് രാജാവിന്റെ പക്ഷത്തോട് ചേർത്ത് നിർത്താൻ തക്കവണ്ണം വളരെ തന്ത്രമായിട്ട് കാര്യങ്ങളും കരിക്കളും നീക്കാനും കഴിവുള്ള അസാധ്യ കഴിവുകളാണ് അഫ്നേര്. ആ ഒരു ഉറപ്പാണ് ദാവീദ് പറയാം. ആ ഒരു ഉടമ്പടി ദാവീദിന് കൊടുക്കുന്നുണ്ട്. അവിടെ പറയുന്നു എന്ന് പറഞ്ഞാല് പിന്നെ നീ ഇതൊന്നും ഭയപ്പെടണ്ട, ഈ ഇസ്രായേൽ ദാവീദിന് ആഗ്രഹമുണ്ടല്ലോ. കാരണം ദാവീദ് ഇപ്പോഴും നിലവില് ദാവീദ് ഇപ്പം യഹൂദായുടെ മാത്രം രാജാവായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ചുറ്റിപ്പറ്റിയ കുറച്ച് സ്ഥലങ്ങളുടെ മാത്രം രാജാവായിട്ടാണ് നിലനിൽക്കുന്നത്. വലിയൊരു കൂട്ടം ഈ സൗലിന്റെ കൂട്ടത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പം അവർക്കൊരു പ്രധാന രാജാവില്ല, എവിടെ പോകണം എന്നുള്ള ഒരു ചിന്തയിൽ അവരിങ്ങനെ അലഞ്ഞ് പിരിഞ്ഞ് ഒരു ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം ഒരു വിശ്വാസ്യമായ ഒരു നേതൃത്വം ഇല്ലാത്ത അവസ്ഥയല്ലേ ഇപ്പൊ അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ദാവീദ് രാജാവ് ഈ ദാവീദിന് പറയാം, ഈ അഫ്നേറിന് പറയാം. പക്ഷെ അഫ്നേർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രഭാവമാണ് അവിടെ എടുത്തു കാണുക. അത് പറയുന്നു, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളെ മുഴുവൻ നിനക്ക് തരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അതില് ദാവീദിന്റെ അടുത്ത് മാസത്തില് ഈ ദാവീദ് അസാധ്യ കഴിവുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അഫ്നേര് വളരെ കഴിവുള്ളതാണെങ്കിലും അഫ്നേരും കൂടെ എല്ലാ ആളുകളോടും ദാവീദിനെ ആശ്രയിച്ച് ഒരു ഭരണത്തിന്റെ കീഴിൽ വരാൻ തക്കവണ്ണമുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ദാവീദ് അന്നേരം മറ്റൊരു ഉടമ്പടി പറയുന്നുണ്ട്, നീ എന്നെ കാണാനായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ ശൗലിന്റെ മകളായ മീഖലിനെ കൂട്ടിക്കൊണ്ടുവരാ വരുന്നാൽ നീ എന്റെ മുഖം കാണുകയല്ലെന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ ദാവീദ് രാജാവിന്റെ വിവാഹം കഴിപ്പിക്കാൻ തക്കവണ്ണം തീരുമാനിച്ച ആളാണ് മീഖൽ എന്ന് പറയുന്നത്. മീഖൽ ശൗലിന്റെ മകളാണ്. പക്ഷെ ദാവീദ് രാജാവിനോടുള്ള അസൂയയും വൈരാഗ്യവും നിമിത്തം ഈ ശൗല് എന്തെന്നറിയാമോ ഈ മകളെ മറ്റൊരാൾ, നമുക്ക് അറിയാവുന്ന ചരിത്രം തന്നെയാണ്, മറ്റൊരാൾക്ക് ഭാര്യയായിട്ട് കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ ദാവീദിന്റെ ഉള്ളിൽ ആ ഒരു വാശിയോ അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യമോ നിലനിന്നതുകൊണ്ടായിരിക്കാം. കാരണം അതിന്റെ പിന്നിൽ ഇവർ ഈ അഫ്നേരുമുണ്ട്. കാരണം അഫ്നേരിന്റെ ഒക്കെ വാക്കിന്റെ ബലത്തിലാണ്, അല്ലെ അഫ്നേരിന്റെ പിതാവായ നേരിന്റെ ഒക്കെ വാക്കിന്റെ ബലത്തിലാണ് അവരങ്ങനെ പ്രവർത്തിയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഈ അഫ്നേരിനെ അഫ്നേര് നമുക്കറിയാം ഒരു ഒരു സേനാധിപൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അയാൾ കഴിവുള്ള ആളാണെങ്കിലും ഒരു രാജാവായിട്ട് ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഒരു രാജകീയ പാരമ്പര്യം വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ ദാവീദിന്റെ പിന്നെ ദൈവം കൽപ്പിച്ച കൽപ്പന എന്താണെന്നുള്ളതും ഈ അഫ്നേരിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ അഫ്നേര് ഈ ജനങ്ങൾ മുഴുവൻ ദാവീദിന്റെ കീഴിൽ വരണം എന്നുള്ള ഒരു താല്പര്യവും, അല്ലെ ദാവീദിന് ആശ്രയം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഒരു ധീര നേരത്തെ പറഞ്ഞല്ലോ, അഫ്നേര് ഒരു രാജാവല്ല, ഒരു ഒരു സൈന്യാധിപൻ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ അഫ്നേര് ദാവീദിന്റെ കീഴിൽ ആശ്രയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട കാര്യം ഈ ഫെലിസ്ത്യരും അല്ലെങ്കിൽ അമാലേക്കരും എന്ന് പറഞ്ഞ വളരെ ശക്തമായ എതിർഗ്രൂപ്പുകളുണ്ട്. ഒരു നല്ല നേതൃത്വം ഇല്ലെങ്കിൽ ഈ ശക്തമായിട്ടുള്ള അന്യ ജാതികൾ വന്ന് യുദ്ധത്തിന് വരുമ്പോൾ ഈ ജനങ്ങൾ കൂടെ പരാജയപ്പെട്ടു പോകും. അപ്പൊ ഉത്തരം പറയേണ്ടി വരുന്ന ആരാ? ഈ അഫ്നേര. അങ്ങനൊരു ഭയം കൂടി അഫ്നേരിലുണ്ട്. അപ്പൊ പക്ഷെ അത്രയും വലിയ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയല്ല അഫ്നേര്. വളരെ കഴിവുള്ളതാണെങ്കിലും ഒരു രാജാവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള പൂർണ്ണ അത്രയൊന്നും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടുകൂടാണ് ഈ ജനങ്ങളെ കൂടുതൽ വഴിയാധാരമാക്കാതെ ഇവരെ ദാവീദിന്റെ അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഒരു ആശ്രയ ഉപരിതലത്തില് ഈ അഫ്നേരിൽ ഉണ്ടാകുന്നത്. പക്ഷെ ദാവീദ് ഇങ്ങനെ ഒരു 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 നിർബന്ധം വെക്കുമ്പോൾ അത് ഇദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് ഈ ദോഷത്തിനോട് അത് അറിയിക്കുന്നു. ഈ ദോഷത്ത് അത് ഈ ദോഷത്ത് എപ്പോഴും ശൗലിന്റെ മകനാണെന്നറിയാം. ഈ ദോഷത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ലേവിസിന്റെ മകനായി അവളുടെ ഭർത്താവായ ഫൽത്തിയേലിന്റെ അടുക്കൽ നിന്ന് അവളെ ഈ വീക്കളുടെ കല്യാണം കഴിച്ചത് ഈ ഫൽത്തിയേൽ എന്ന് പറഞ്ഞ ആളാണ്. അവന്റെ അടുക്കൽ നിന്ന് അവളെ കൊണ്ടുവരുന്നു. അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹുദൂരം അവളുടെ പിന്നാലെ ചെന്നു. ഷാഫ്നേർ അവനോട് നീ മടങ്ങിപ്പോകുകയെന്ന് പറഞ്ഞ് അവൻ മടങ്ങിപ്പോയി. മനസ്സിലാക്കിയാണ് അതിന്റെ നീതിയെപ്പറ്റി നമുക്കൊന്നും അറിയത്തില്ല. എന്തൊക്കെയാണ് അതൊക്കെ രാജകീയ നീതിയുടെയൊക്കെ തലത്തിൽ നിൽക്കും. അങ്ങനെ ഇവിടെ തിരിച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ ഈ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് അവളെ കൊണ്ടുവരുന്ന ഭാഗമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഇതിനോട് വലിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ അധ്യായങ്ങളൊന്നും ചില ചില കാര്യങ്ങൾ മാത്രം ഉള്ള അല്ലാതെ കൂടുതൽ അതിനെപ്പറ്റി അതിന് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. എന്നിട്ട് അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ അബ്നേര് ഇസ്രായേലിനും ബെന്യാമിൻ ഗൃഹത്തിനൊക്കെയും സമ്മതമായതിനോട് ദാവീദിനോട്. പിന്നീട് ഈ അബ്നേര് ബെന്യാമിൻ ഗൃഹത്തിലും അതുപോലെ തന്നെ ഇസ്രായേലിലുള്ള പ്രധാനപ്പെട്ട തലങ്ങളിലൊക്കെ മൂപ്പന്മാരെ വിളിച്ച് അവരോട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നമുക്കൊരു സുദീർഘമായ നേതൃത്വം വേണം, ഈ ഗോത്രത്തിനെ കൊണ്ട് നമ്മളെ നയിക്കാനായിട്ട് കഴിയത്തില്ല, മാത്രമല്ല ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ദാവീദിനെയാണ്, അതുകൊണ്ട് ആരും കുറ്റമൊന്നും പറയാതെ എല്ലാ ജനങ്ങളും, അതായത് ഇസ്രായേലിലുള്ള ദാവീദിന്റെ കൂടെ ചേരാതിരുന്ന ജനങ്ങളെ മുഴുവൻ നേരിട്ട് കണ്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട മൂപ്പന്മാരെയൊക്കെ കണ്ട് ഈ അബ്നേരിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവരെ എല്ലാം ദാവീദിന്റെ കീഴിൽ കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ശ്രമമാണ് ഈ അബ്നേരിന്റെ. അപ്പം ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് അങ്ങനെ ഇതെല്ലാം സമ്മതമെല്ലാം വായിച്ചുകൊണ്ട് ഈ ദാവീദിനെ, ഈ സമ്മതം ദാവീദിനെ അറിയിക്കാൻ തക്കവണ്ണ ഹെബ്രോനിലേക്ക് ഈ അബ്നേര് പോകുന്ന ഒരു ഭാഗമാണ്. ഈ പോകുന്ന അവസരത്തിലാണ് അടുത്ത വലിയൊരു സംഭവം നമ്മൾ കാണുന്നത്. ഈ ദാവീദ് രാജാവിന്റെ സഹോദരിയുണ്ട്, സഹോദരിയുടെ പേര് രസൂയ എന്ന, ഈ ദാവീദിന്റെ സഹോദരി രസൂയ. ഈ രസൂയക്ക് മൂന്ന് പുത്രന്മാരുണ്ട്. ഈ മൂന്ന് പുത്രന്മാരിൽ ഒരാളുടെ പേരാണ് അസാഹേൽ എന്നും രണ്ടാമത്തെ ആളുടെ പേര് മൂന്ന് മക്കളാണ് ഇവർക്കുണ്ടായിരുന്നത്. അതിനകത്ത് ഞാനത് പിന്നീട് ഞാനത് പറഞ്ഞോളാം, ഞാൻ എഴുതിക്കൊണ്ട് വന്ന ഭാഗത്തുനിന്ന് പഠിച്ചു. മൂന്ന് മക്കളാണ് ഉള്ളത്, മൂന്ന് മക്കളിൽ. അപ്പൊ ഈ ആദ്യം പറഞ്ഞ ആള് മരണപ്പെട്ടു, കാരണം ഈ അബ്നേർ എന്ന് പറയുന്ന ശൗലിന്റെ കീഴിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ദാവീദിന്റെ കൂട്ടത്തിൽ സേവകരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളും അതുപോലെ തന്നെ ഈശ്വോസത്ത് ശൗലിന്റെ മകനായ ഈശ്വോസത്തിന്റെ സ്നേഹിതനായ അല്ലെങ്കിൽ സൈന്യാധിപനായ അബ്നേറിന്റെ കൂട്ടത്തിൽ ആളുകൾ തമ്മിൽ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തില് ഈ അസാഹേലോ എന്ന് പറയുന്ന ഒരാളെ ഈ അബ്നേർ കൊല്ലുന്നുണ്ട്. വാസ്തവത്തിൽ ഈ അസാഹേലോ എന്ന് പറയുന്ന ആള് ദാവീദിന്റെ പെങ്ങളുടെ മകനാണ്, പെങ്ങളുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെരൂയ എന്ന് പറയുന്ന സ്ത്രീയുടെ മകനാണ്. അപ്പൊ അവരുടെ രണ്ട് സഹോദരന്മാരുണ്ട്. ആ സഹോദരന്മാരുടെ പേര് ഞാനത് പിന്നീട് പറഞ്ഞോളാം. ഈ സഹോദരന്മാരിൽ ഒരാള് ഇങ്ങനെ കടന്നു വരുമ്പോൾ യോബാബ്, ഒരാളുടെ പേര് യോബാബ് എന്നാണ്, യോബാബ് എന്ന് പറയുന്നത് അബിഷായി, രണ്ടു പേരുടെ പേര് ഇതാണ് ഞാനത് പറഞ്ഞു. രണ്ട് ഈ അസേഹ അസാഹേൽ എന്ന് പറയുന്ന ആള് അവരുടെ രണ്ട് സഹോദരന്മാരുടെ പേര് ഒന്ന് അബിഷായി എന്നും രണ്ട് യോബാബ് എന്നുമാണ്. അബിഷായി യോബാബ്, ഈ അബിഷായും യോബാബും അതുപോലെ തന്നെ അസാഹേൽ എന്ന് പറയുന്ന ആളും ദാവീദ് രാജാവിന്റെ സഹോദരിയുടെ പുത്രന്മാരാണ്. സഹോദരിയുടെ പേര് സെരൂയ. അപ്പൊ ഇതിൽ ഇളയാളെയാണ്, കൂട്ടത്തിൽ ഒരാളെയാണ് ഈ അബ്നേർ നേരത്തെ കൊല്ലുന്നത്. അപ്പൊ ആ ഒരു വാശി ആരുടെ മനസ്സിലുണ്ട്? ഈ യോവാബിന്റെയും അതുപോലെ തന്നെ ഈ അബിഷായുടെ മനസ്സിലുണ്ട്. തടിത ദാവീദിന്റെ കണ്ണട മക്കളാണ്. അപ്പൊ ഈ അബ്നേര് ഈ ദാവീദുമായിട്ട് ഈ ബന്ധം പൊതിക്കുന്നൊന്നും ഈ യോവാബിന് ഇവരെ അറിവില്ലായിരുന്നു. കാരണം അവര് വേറൊരു സ്ഥലത്തൊക്കെ പോയി കൊള്ളയൊക്കെ നടത്തി കവർച്ചയങ്ങളൊക്കെ വരുന്ന അവസരത്തിലാണ് ഈ അബ്നേര് ദാവീദ് രാജാവിനെ വന്ന് കണ്ടിട്ട് ഹെബ്രോനിൽ വന്ന് കണ്ട് ഇസ്രായേൽ ജനങ്ങളും ബെന്യാമിൻ ഗോത്രമെല്ലാം ദാവീദിന്റെ കീഴിൽ വരുന്നു എന്ന് പറയുന്ന വാർത്തകളൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണ്. തിരിച്ചു പോകുമ്പോഴാണ് ഈ യോബാബ് കാണുന്നത്. ഈ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാകുമെന്ന് തോന്നുന്നു. അബ്നേര് ആദ്യം ദാവീദിന്റെ ശത്രുവായിരുന്നു, കാരണം ഈ വാസത്തിന്റെ സൈന്യാധിപരായിരുന്നു. ഹലോ,
ഹലോ,
കേൾക്കാമല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ അബ്നേർ എന്ന് പറയുന്നത് ശൗലിന്റെ സൈന്യാധിപന്റെ മകനാണ്. അപ്പം ആദ്യം ഈ അതുകൊണ്ട് തന്നെ ദാവീദും ഈ അബ്നേർ തമ്മിൽ ആദ്യം ശത്രുതയാണെങ്കിലും, പക്ഷെ പിന്നീടാണല്ലോ ഈ അസ്നേര് ഈ കോശത്ത് നമ്മുടെ കൗലിന്റെ ഭവനമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ദാവീദുമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ദാവീദിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഈ ദാവീദ് ഇയാൾ തമ്മിൽ ബന്ധം സ്ഥാപിച്ചതൊന്നും ഈ യോവാബിന് വലിയ അറിവില്ലായിരുന്നു എന്ന് മാത്രമല്ല, യോവാബിന്റെ മനസ്സിൽ സഹോദരനെ കൊന്ന ആ ഒരു ചിന്ത അന്ന് മുതൽ ഇങ്ങനെ കടക്കുക. എങ്ങനെയെങ്കിലും ഇയാളെ കെട്ടിക്കഴിഞ്ഞാൽ കൊല്ലണം എന്നുള്ള ഒരു ഭാവത്തോടുകൂടിയാണ്. അങ്ങനെ ഈ യോവാബ് എവിടെയൊക്കെ കവർച്ച കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ദാവീദിനെ കാണാതെ കടന്നു വരുമ്പോഴാണ് ഈ അബ്നേര് ദാവീദിന്റെ അടുത്ത് നിന്ന് വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ച് പോയ കാര്യം അറിയുന്നത്. യോവാബിന് അറിയി കൂട്ടി യോവാബ് നേരെ ദാവീദിന്റെ അടുത്ത് വന്നു, എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് നേരിന്റെ മകനായ അബ്നേരിനെ നിനക്ക് അറിയുകയില്ലേ? നിന്നെ ചതിക്കുവാനും നിന്റെ പോക്കുവാനും ഗ്രഹിക്കാനും നീ ചെയ്തതൊക്കെ അറിയാനുമായിട്ടല്ലേ അവൻ വന്നത്? അതുകൊണ്ട് അവൻ നിന്നെ ചതിക്കും എന്ന് പറഞ്ഞ് പിന്നെ ഈ യോവാബ് ദാവീദിനെ തിരുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ദാവീദിന് ഈ അബ്നേരിന്റെ ഉള്ളിൽ വന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അബ്നേരിനെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവത്തോടുകൂടിയാണ് ദാവീദ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ യോവാബിന് ചിലപ്പോൾ അറിയാമായിരിക്കാം ഈ അബ്നേര് തിരിച്ചു വന്നതാണെങ്കിൽ. പക്ഷെ എങ്കിൽ തന്നെയും സഹോദരനെ കൊന്ന വൈരാഗ്യം ഈ യോവാബിന്റെ മനസ്സിൽ ശക്തമായിട്ടുണ്ട്. യോവാബ് പിന്നീട് ഒന്നും പറയാതെ ദാവീദിന്റെ അടുത്ത് നിന്ന് പുറത്തിറങ്ങി അബ്നേരിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ തീരാ കിണറ്റിനരികിൽ നിന്ന് മടക്കിക്കൊണ്ട് വന്ന് അവനെ തീരാ കിണറ്റിന്റെ നിന്ന് മടക്കിക്കൊണ്ട് ഒരു കിണറിന്റെ പേരാണ് തീരാ കിണറ്റ്. ഇവിടുന്ന് ഇതൊക്കെ വാങ്ങിയ പുതിയ പേരുകളൊക്കെ പഠിക്കാം. തീരാ കിണറ്റിനരികിൽ നിന്ന് അവനെ മടക്കിക്കൊണ്ട് വന്നു. പക്ഷെ ദാവീദ് അറിയാനുള്ള സംഭവങ്ങളാണ് പിന്നീട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് തന്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റിട്ട് കുപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവനെ കൂടെ തിരിച്ച് അവിടെ ഇവരുടെ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് തന്റെ സഹോദരനുള്ള പക അവിടെ തീർക്കുകയാണ്. ഇത് ദാവീദ് പിന്നീട് ദാവീദ് അറിഞ്ഞത്, ഇത് ദാവീദ് കേട്ടപ്പോൾ നേരിന്റെ മകനായ അബ്നേരിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജത്വത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല. ദാവീദിന് വളരെ വിഷമമായിപ്പോയി. കാരണം കാര്യം ഒരു ആദ്യം ഒരു ശത്രുവായിട്ടിരുന്നെങ്കിൽ തന്നെയും ദാവീദ് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്നേര്. ബഹുമാനിക്കാൻ കാരണം ഈ അബ്നേരിന്റെ പിതാവ് നേരും ദാവീദ് സ്നേഹിക്കുന്ന ശൗലിന്റെ സേനാധിപന. അതുകൊണ്ട് തന്നെ ഇതിനോടുള്ള ആ പ്രതിപത്തി സ്നേഹവും ബന്ധമൊക്കെ ചില കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹവും ബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ ഈ അബ്നേരിന്റെ ഭരണം കേട്ടപ്പോഴത്തേക്ക് ദാവീദ് വധു തകർന്നു പോവുകയാണ് ചെയ്തത്. അത്രമാത്രം ദുഃഖം ഉണ്ടായി. കാരണം അത് കാരണം ശൗലെന്ന് പറഞ്ഞാലും തെറ്റുകളൊക്കെ ചെയ്താലും ദൈവത്തിന്റെ അഭിജിത്തനാണ്. അപ്പൊ ദൈവത്തിന്റെ അപക്ഷത്തിനെ സഹായിച്ചവരാണ്. ആ ഒരു ബന്ധം ദാവീദിലുണ്ട്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ദാവീദിന്റെ ഒരു പ്രധാനപ്പെട്ട നന്മയുടെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എല്ലാവരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള ദാവീദ് രാജാവിന്റെ ആഴമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഈ അബ്നേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ഒരുപാട് പ്രയാസമുണ്ടായിട്ട് ദാവീദ് പറയുന്നുണ്ട്, അവൻ ചെയ്ത നീ ചെയ്ത പാപത്തിന്റെ ഫലം നിന്റെയിലും നിന്റെ പിതൃപാണത്തിന്റെയും തലമുറയിലും ഒക്കെ വഹിക്കണം. ഇത് എന്റെ കുടുംബമായിട്ടോ, കാരണം യോവാബ് എന്ന് പറയുന്നത് ദാവീദിന്റെ സഹോദരിയുടെ പുത്രനാണ്. അപ്പം സഹോദരിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ഈ പിന്നെ യോവാബിന്റെ പിതാവിന്റെ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ആ ശാപമൊക്കെ നിലനിൽക്കട്ടെ, ഞാനുമായിട്ടോ എന്റെ രാജ്യത്വവുമായിട്ടോ യാതൊരു ബന്ധവും എപ്പോഴും മുമ്പാകെ ഒരു കുറ്റവും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ശാപമൊക്കെ അവരുടെ മേൽ തന്നെ. മാത്രമല്ല ആ ദാവീദിന് ആ പ്രയാസം കൊണ്ടായിരിക്കും അതിന് ശപിക്കുകയും ചെയ്യുന്നുണ്ട്. 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 29-ാമത്തെ വാക്യത്തില് ദാവീദ് അവരെ ശപിക്കുന്നുണ്ട്, യോവാബിന്റെ തലമേലും അവന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ, യോവാബിന്റെ ദൃഢത്തിൽ സർവസാരനോ കുഷ്ഠരോഗിയോ വടികുത്തി നടക്കുന്നവനോ വാഴാൽ വീഴുന്നവനോ ആഹാരത്തിന് മുട്ടുള്ളവനോ വിട്ടൊഴിയാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം വിഷമം ഈ ദാവീദിനുണ്ടായി അബ്നേരിന്റെ ഭരണത്തില്. കാരണം ഈ അബ്നേര് നല്ലൊരു ഒരു വളരെ ആ കൂട്ടൊരു സത്യസന്ധനായ ഒരു ഒരു സേനാധിപനാണുള്ള ബോധ്യം ദാവീദിനുള്ളത് കൊണ്ടാണ് അത്രയും ഇതുണ്ടായത്. അപ്പം വളരെ കഷ്ടമായിട്ട് തന്റെ സഹോദരി പുത്രന്മാരെ വാസത്തിൽ ശവിക്കുകയാണ് ദാവീദ് ചെയ്യുന്നത്. കാരണം അത്രമാത്രം ദുഃഖം താങ്ങാൻ പറ്റാതെ ഇവർ അവിടെ തുറന്ന് പറയുന്നത്, അബ്നേർ ഗിബെയോനിലെ യുദ്ധത്തിൽ തങ്ങളുടെ അനുജനായ അസാഹേലിൽ നിന്ന് കൊണ്ടുകളഞ്ഞു. ദാവീദ് യോവാബിനോടും അവരോട് കൂടെയുള്ള സകല ജനത്തോടും ഈ ശവിക്കുകയും ചെയ്തിട്ട് ഈ കൊന്നവരോട് പറയുകയാണ്, അവരോടും അവന്റെ സകല ജനത്തോടും പറയുന്നു, നിങ്ങളുടെ വസ്ത്രം കീറി ചാക്കശീലി കൊടുത്ത് അബ്നേരിന് മുമ്പിൽ നടന്ന് വിലപിക്കുമെന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് സൗമഞ്ജത്തിന്റെ പിന്നാലെ നടന്നു. ഇതൊക്കെ ദാവീദ് രാജാവിൽ കാണുന്ന വളരെ നന്മയുടെയൊക്കെ ഒരു ഭാവമാണ്. അവർക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ വസ്ത്രം കീറി, കാരണം നിങ്ങൾ അനുദവിക്കാൻ പറഞ്ഞു കൊടുത്തു. കാരണം ആ ചെയ്ത തെറ്റിന്റെ ആഴം ശരിക്കും ദാവീദ് ഈ സഹോദരി പുത്രനായ യോവാബിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. നീ ചെയ്ത മഹാപാതകമാണ്, നിനക്കതിന്റെ ക്ഷാമം ഉണ്ടാകും, അതുകൊണ്ട് അല്പമെങ്കിലും ക്ഷാമം മാറണമെങ്കിൽ നിങ്ങളുടെ വസ്ത്രം കയറി ചാക്രശീല കൊടുത്ത് അബ്നേറിന്റെ മുമ്പിൽ നടന്ന് വിലപിച്ചു എന്ന് പറഞ്ഞു. മാത്രമല്ല ദാവീദ് രാജാവ് ശവമാജത്തിന്റെ പിന്നാരം നടക്കുകയും ചെയ്തു. അവർ അബ്നേറിനെ ഖത്രോണിൽ അടക്കം ചെയ്തപ്പോൾ രാജാവ് അബ്നേറിന്റെ ശവക്കുഴിയിൽ ഉറക്കെ കരഞ്ഞു, സഹജനങ്ങളെയും കരഞ്ഞു. അസത്തിലെടുത്ത് ദാവീദിന്റെ വലിയ ഒരു ഒരു ഹൃദയത്തിന് നന്മയുടെ ഭാവമാണ്. കളറുടെ മുമ്പിൽ പോയി ദാവീദ് ഒരുപാട് വാവിട്ട് കരഞ്ഞു. കൂടെയുള്ള ആളുകളും ഈ അബ്നേറിന്റെ മരണത്തിൽ വിലപിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഹജനം അവരെ പറ്റും. മാത്രമല്ല ഈ അബ്നേറിനുമായിട്ട് ബന്ധമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, അബ്നേർ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയനായ ഒരു നേതാവാണ്, വളരെ ധീരനായ, വളരെ തന്ത്രപരിജ്ഞാനിയായ ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദേഹോപയോഗത്തിൽ ദൈവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഒരുപോലെ വിലപിക്കുകയും കരയുകയും ചെയ്യുകയാണ്. നേരെ വൈകുന്നതിന് മുമ്പ് ജനമെല്ലാം ദാവീദിനെ ഭക്ഷണം കഴിപ്പിക്കാമെന്ന് വന്നപ്പോൾ അവിടെ പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതാണ് 35-ാമത്തെ വാക്യം. നേരം വൈകും മുമ്പ് ജനമെല്ലാം ദാവീദിനെ ഭക്ഷണം കഴിപ്പിക്കേണ്ടതിന് വന്നപ്പോൾ സൂര്യൻ അസ്തമിക്കും മുമ്പ് ഞാൻ അപ്പമെങ്കിലും മറ്റ് യാതെങ്കിലും ആസ്വദിച്ചാൽ ദൈവം എന്നോട് നട്ടവണ്ണോ അധികവും ചെയ്യട്ടെ എന്ന് ദാവീദ് സത്യം ചെയ്ത് പറഞ്ഞു. അത് അർത്ഥമനസ്സിലായി കാണുന്നത് അല്ലേ? ശരിക്കും ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ദാവീദിനെ ശരിക്കും ശരിക്കും ഒരു കുറച്ച് കുറ്റങ്ങളൊക്കെ ദാവീദ് പിന്നെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും ദാവീദിന്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഔന്നത്യത്തിലുള്ള ഒരു ഒരു മനോഭാവമാണ്. വളരെ ഔന്നത്യത്തിലുള്ള ഏതൊരു വ്യക്തിയും വളരെ ശ്രദ്ധിക്കുകയും ഫോളോ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, ചില പാപങ്ങളുണ്ട്. പക്ഷെ കൂടുതലും നന്മയുടെ തരമാണ്. അതിന് ഏറ്റവും വലിയൊരു സംഗതിയാണ് നമ്മൾ കാണുന്നത്. കാരണം ദാവീദിന് ഇങ്ങനെ അദ്ദേഹം ഒരു രാജാവാണ്, വളരെ അധികാരിയാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അത്രയ്ക്കൊന്നും ദുഃഖം കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നിട്ടും ദാവീദിന്റെ ഹൃദയത്തിന്റെ ആ നന്മയാണ് നമ്മൾ കാണുക. അദ്ദേഹം ഉപവസിച്ചു എന്നാണ് പറയുന്നത്, അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചു എന്നുള്ളതാണ്. ഒരു ഒരു സ്നേഹിതൻ മരണപ്പെട്ടു പോയപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ഈ ബന്ധമുള്ള പല ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ പല ആളുകളും മരിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെ കുറച്ചു നേരത്തേക്കൊക്കെ അവർ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒഴികെ നമുക്ക് ഓരോ സഹതാപം എന്നുള്ളതിനപ്പുറം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഊഹിപ്പിക്കാനോ ഒക്കെ എത്ര പേര് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇത് ഓർക്കുമ്പോഴെനിക്ക് ഏറ്റവും രസകരമായ ഒരു കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇപ്പൊ നാട്ടിലൊക്കെ വലിയൊരു ഏറ്റവും മോശകരമായ ഒരു സംഗതി ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഏതെങ്കിലും സഹോടൊക്കെ നടക്കുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ ആൾ കൂടുതൽ എവിടെ നിന്നറിയാമോ, ഈ ശവം ഈ ആള് മരിക്കുമ്പോഴും ആ വ്യക്തിയെ മരിക്കുന്ന ആ വ്യക്തിയെ പ്രാർത്ഥിക്കാനൊന്നുമല്ല, അല്ലെ ശവക്കുറിയിൽ ഇറക്കുമ്പോൾ കുഴിയിൽ ഇറക്കാനൊന്നുമല്ല കൂടുതൽ ആൾ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്നത് ഈ കൈമുട്ട് ശവടൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഈ പൊതി കൊടുക്കുന്നത് കാര്യം കേട്ടോ. എന്തോ ഒരു ചെയ്യാന്നറിയാം അവിടെ ചിലരിങ്ങനെ റെഡിയായിട്ട് നിൽക്കുക, 5-6 ബാങ്കറ്റൊക്കെ ഒന്നിച്ച് വാങ്ങി കൊടുക്കുവാൻ അതിനായിട്ട് വരുന്നവരുണ്ട്. ഞാൻ ഒരു തമാശ പറയുന്നതല്ല, ഇത് കാണും വളരെ വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണുന്നത്. ഈ ഈ ആ അത് ഏത് പ്രായത്തിലുള്ള ആൾ മരിച്ചാലും അല്ലെ മരിക്കുന്ന ആളുകളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ അല്ലെ മക്കളുടെ ദുഃഖമൊന്നും ആരും കാണുന്നില്ല, അവരെ ആചോദിപ്പിക്കത്തില്ല, നേരെ അവിടെ വന്ന് പള്ളി പോലും കയറത്തില്ല. ആ അതിന്റെ വട്ടത്തിൽ നിൽക്കും, കുഴിയിൽ അവരെ വെക്കുന്നതിന് മുമ്പ് പൊടി മാറ്റി വീട്ടിൽ വെള്ളം കുടിച്ച് വീട്ടിൽ പോകും. ആ ഒരു പതിവ് ഇത് അപ്പൊ ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ദാവീദ് രാജാവിനൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഒരു കൂട്ടത്തിലുള്ള ഒരാൾ മരിക്കുമ്പോൾ ഇത്രയും വലിയൊരു ഇത്രയും ഉയർന്ന സ്ഥാനത്തുള്ള ഒരാൾ കാണിക്കുന്ന ആ താഴ്മയുടെ പാഠവും തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതാണ്. ദാവീദ് രാജാവിന്റെ നന്മയുടെ ഭാവം ആ തെറ്റ് ചെയ്തവനെ ആ തെറ്റിനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുത്തു. അതോടൊപ്പം തന്നെ ബോധ്യപ്പെടുത്തിയത് ചുമ പോകല്ലായിരുന്നു, തന്റെ ജീവിതത്തിൽ പോലും താൻ ആ തെറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും ആ ആ വ്യക്തിയോടുള്ള സ്നേഹത്തെ പ്രതി ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടക്കവണ്ണം ഇദ്ദേഹം കാണിച്ച ആ ഒരു ഇതാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഓർക്കുക, നമ്മുടെയൊക്കെ സഭയില് സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമുക്കറിയാം നമ്മുടെ ഉച്ചവരാരെങ്കിലും കരിക്കുകയാണെങ്കിൽ 40 ദിവസം ആ വീട്ടിലെ ആളുകള് നോൺ വെജ് ഒക്കെ ഉപേക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു 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 പാരമ്പര്യം നമുക്കുണ്ട്. എത്ര പേർക്ക് അതറിയാം. ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടുള്ളതാണ്, ആരെങ്കിലുമൊക്കെ സ്വന്തക്കാര് അല്ലെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും മരിക്കുമ്പോൾ ഈ മരിച്ച ഒരു ആഴ്ച പോലും കഴിയാതെ ഇറച്ചി മീനും ഒക്കെ ഒരു മടിയും കൂടാതെ കഴിക്കുന്ന ആളുകളെ ഒക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു പാരമ്പര്യമാണ് പെട്ടവരെ. നമ്മുടെ ആരെങ്കിലും സ്വന്തക്കാര് മരിക്കുമ്പോൾ 5 ദിവസം അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത ആളുകൾ കുടുംബത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് നോൺ വെജ് ഒക്കെ ഉപേക്ഷിച്ച് അതൊരു നോക്കാം. ശരിക്കും അതൊരു ഒരു പ്രത്യേക തരത്തിലോട്ട് നോക്കാം അത്. അപ്പൊ നമ്മളതങ്ങനെ ചെയ്യുന്നൊരു പതിവ് നമുക്കുണ്ട്. പക്ഷെ നമ്മളൊക്കെ സൗകര്യവും ആഡംബരവും ഒക്കെ കൂടിയപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പതിവുകളൊക്കെ നമ്മളെ മറന്നുപോയി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. പോട്ടെ, ഞാൻ ആ സമയത്ത് ഓർത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ ദാവീദ് രാജാവ് കാണിക്കാൻ ഒരു സംഗതി, അങ്ങനൊരു പ്രയാസം ദാവീദിനുണ്ടായി. ദാവീദ് വളരെ താഴ്മയോടുകൂടി ആ നോമ്പും ഉപസിക്കുകയും ഒക്കെ ചെയ്ത് ദുഃഖത്തിലെ തങ്ക് കൊണ്ടു എന്നുള്ളതാണ് നമ്മുടെ ദാവീദ് രാജാവിൽ കാണുന്ന മറ്റൊരു നോക്കാം. പിന്നെ നമ്മൾ നാലാം അധ്യായം കാണുന്നത് ഈ രേഖാബ് ബാനായെ ചേർന്ന് ഈശ്വശത്തിനെ കൊല്ലുകയും ഈശ്വശത്ത് നമുക്കറിയാം സൗലിന്റെ മകനാണ്, അവനെ കൊല്ലുകയും അവന്റെ തല ഹെബ്രോനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവരെ കൊല്ലുവാൻ ദാവീദ് കൽപ്പന കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം സൗലിന്റെ മകനെ പടവാൻ ഈ നാലാം നാലാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം നോക്കുമ്പോൾ ഈ സൗലിന്റെ മകനായ ഈശ്വശത്തിന്റെ പടനായകന്മാരായ യസ്തേറിന് ശേഷമായിരിക്കാം പടനായകന്മാരായ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ബാന എന്നും മറ്റവനെ രേഖാബ് എന്ന് പറഞ്ഞവരെ ബാനായും രേഖാബും. അവർ ബെന്യാമീനിൽ ബെരോസിയനായ റിമ്മോന്റെ പുത്രന്മാരായിരുന്നു. ബെരോസ ബെന്യാമീനിൽ ഉൾപ്പെട്ടതായി വിചാരിച്ചിരുന്നു. അപ്പൊ ഇവര് ഇവര് ഓടിപ്പോയ പറദേശിലെ പറക്കുന്ന ആളുകളാണ്. അപ്പം ഈ സൗലിന്റെ മകനായ യോനാഥാനൻ രണ്ട് ഒരു മകനുള്ള കാര്യം നമുക്കറിയാം. രണ്ട് കാലം രണ്ട് കാല ഗുണനായിട്ടൊരു മകനുണ്ടായിരുന്നു. അവരുടെ പേര് നമുക്കെല്ലാം അറിയണം, നിർഹി പോസറ്റ്. അപ്പൊ ഒരിക്കല് ഈ രണ്ടുപേരും കടന്നു പോകുന്ന അവസരത്തില് ഈ പറയുന്ന ഈ ഈറ്റ് പോസറ്റ് ഇങ്ങനെ അവന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, കൊട്ടാരത്തിൽ നിന്ന് ഇരിക്കുന്ന അവസരത്തിലാണ് ഈ രണ്ടുപേരും സ്നേഹം ഭാവിച്ച് കടന്നു വന്ന് ഈ ഇയാളെ കൊല്ലുന്നുണ്ട്. ഈ ഈശ്വശത്തിനെ കൊല്ലുക, ശൗലിന്റെ മകനായ ഈശ്വശത്തെ രാജാവിനെ അവർ രണ്ടുകൂടെ ഈ സൈന്യാധിപർ വന്ന് സത്യത്തിൽ അവർ സംരക്ഷിക്കേണ്ടവരാണ്. പക്ഷെ അവർ വന്ന് കൊന്നു. കൊന്നിട്ട് എന്ത് ചെയ്തു? ഇത് ദാവീദിന്റെ അടുത്ത് കൊണ്ട് കാണിച്ചു. ഒരു പക്ഷെ ഈ രണ്ടുപേരത് ചെയ്തതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഈശ്വശത്ത് ശൗലിന്റെ മകനാണ്. അപ്പം ശൗല് ദാവീദിനോട് ശത്രുത കാണിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഈശ്വശത്തിനെ കൊന്ന് അവന്റെ തലയെടുത്തുകൊണ്ട് ദാവീദ് രാജാവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാല് ദാവീദ് രാജാവ് അവരെ അഭിനന്ദിക്കുകയും തന്റെ കൊട്ടാരത്തിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥാനം അവർക്ക് കൊടുക്കുന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഈ രണ്ടുപേരും അത് ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. വിശ്വസിച്ച് കൂടെ നടത്തേണ്ട സേനാധിപന്മാരാ രാജാവിനെ. അങ്ങനെയുള്ള ആളുകളാണ്. കാരണം ഈ ഈശ്വശ അവർക്കറിയാം ഈശ്വശത്ത് എന്ന് പറയുന്ന രാജ അസ്തേരിലൂടെ മരിച്ചപ്പോഴത്തേക്ക് ഈശ്വശത്തിന് ശക്തി ക്ഷയിച്ചു പോയെന്നറിയാം. അപ്പൊ ശക്തി ക്ഷയിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഇവിടത്തും അപ്പൊ വലിയ പ്രാധാന്യം ഉണ്ടാവത്തില്ലെന്നറിയാം. അപ്പൊ അവർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദാവീദ് രാജാവിന്റെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ഈ എന്തോ അപ്പൊ അവര് ധരിച്ചിരുന്നത് ശൗലിന്റെ മകനാണെങ്കിലും അന്യ രാജ്യത്തിന്റെ രാജാവായതുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ തന്നെ മറ്റൊരു ഭാഗത്തിലെ രാജാവായതുകൊണ്ട് ദാവീദ് രാജാവിന് ഇവരോട് ശത്രുത ഉണ്ടാകും, അസൂയ ഉണ്ടാവും. അപ്പൊ ഇയാളെ കൊന്ന് തലയും കൊണ്ട് ദാവീദ് രാജാവിന്റെ കീഴെ കൊണ്ടിടാമെങ്കിൽ ദാവീദ് രാജാവ് ഇവരുടെ ആത്മാർത്ഥതയിൽ ശ്ലാഘിക്കുകയും ഇവർക്ക് നല്ല സ്ഥാനം കൊടുക്കുകയും ചെയ്യും എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവർക്കുണ്ടായിരുന്നത്. അവരൊക്കെ നമ്മളൊക്കെ അങ്ങനെ ചെയ്തവരായിരിക്കും, പക്ഷെ ദാവീദ് രാജാവ് അങ്ങനെയുള്ള ആളല്ല. അതാണ് നമ്മളിവിടെ കാണുന്നത്. അവർ വലിയ ആഡംബരത്തോടും വലിയ അഭിമാനത്തോടും കൂടെ ഈ ഈശ്വശത്തിന്റെ തലയൊക്കെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്നു. ശൗൽ മരിച്ചുപോയെന്നൊരുത്തൻ എന്നെ അടുത്ത് ഇത് കൊണ്ട് വരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ ദാവീദ് രാജാവ് കോപം കൊണ്ട് ജ്വലിക്കുക മാത്രമല്ല അദ്ദേഹത്തെ ചെയ്ത തന്റെ പടവായകന്മാരിൽ ഒരാളെ വിളിച്ചിട്ട് രണ്ടുപേരെ തൽക്ഷണം കൊല്ലാനായിട്ട് പറഞ്ഞു. ഈശ്വശത്തിന്റെ തല അവരുടെ ശത്രുവിലെ നേരത്തെ നിന്നു. ഈ രണ്ടുപേരെയും ദാവീദ് രാജാവ് കൊന്നു എന്നുള്ളതാണ്. ഇതും ദാവീദ് രാജാവിൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമാണ്. കാരണം ഈ കൂടെയുള്ള ആൾക്കാർ ധരിച്ചിരുന്നത് ഇല്ല, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പം ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളോട് ശത്രുത ഉള്ള ഒരാള് നമ്മളോട് ശത്രുത ഉള്ള ഒരാളോട് നമ്മളൊരു സ്നേഹിതൻ അടുക്കുന്നത് കണ്ടാൽ ആ ആളോട് നമുക്കുള്ള മനോഭാവം എന്തായിരിക്കും? തീർച്ചയായിട്ടും ആ ആള് നമ്മുടെ ശത്രുവായി തീരുമാനിക്കും അല്ലെ. നമ്മളോട് ശത്രുതയുള്ള ഒരാളോട് നമ്മളോട് അടുപ്പമുള്ള ഒരാള് തമ്മിൽ പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും സ്നേഹബന്ധം പുലർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് അടുപ്പമുള്ള ആളും നമ്മുടെ ശത്രുവായിട്ട് മാറും. അങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നു. പക്ഷെ ദാവീദ് അങ്ങനെ ഒരാളല്ല. തനിക്ക് എതിരായിട്ട് നിന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ആളെ കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനമൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും അയാളെ കൊല്ലുന്നത് ദാവീദ് രാജാവിനൊട്ടും ഇഷ്ടമല്ലാതായി എന്നുള്ളതാണ്. ഉടനെ തന്നെ ഈ രണ്ടുപേരെയും ദാവീദ് രാജാവ് അവരെ കൊല്ലുകയും അവരെ ശിക്ഷ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇത്രമാത്രം വലിയ നന്മയിലേക്ക് ഉള്ള ഒരു വ്യക്തിത്വമാണ് ദാവീദ് രാജാവിന് നമ്മൾ കാണുന്നത്. നമുക്ക് വലിയ പ്രസക്തമുള്ള കാര്യങ്ങളൊന്നും പിന്നീട് നമ്മൾ നാലാം അധ്യായത്തിലില്ല. പിന്നെ അഞ്ചാം അധ്യായത്തിൽ ഒന്നിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് ദാവീദ് ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. യെബൂസ്യരുടെ കയ്യിൽ നിന്നും അവൻ സിയോൻ കോട്ട പിടിച്ചടക്കുന്നു. 11 പുത്രന്മാർ കൂടി ദാവീദിന് ജനിക്കുന്നു. ഫെലിസ്ത്യരെ തോൽപ്പിക്കുന്നു. അങ്ങനെ രണ്ടു മൂന്നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. തുടർന്ന് നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെ ഹെബ്രോന്റെ ദാവീദിന്റെ അടുക്കൽ വരുന്നത്. അങ്ങനെ ഈ അഞ്ചാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് രാജാവിന്റെ അധികാരത്തിന്റെ പൂർണ്ണത വെളിപ്പെടുന്ന നിമിഷമാണ്. ഇസ്രായേലുള്ള മുഴുവൻ ഗോത്രങ്ങളും ദാവീദ് രാജാവിനോട് ചേരുന്ന ഭാഗമാണ്. അവർ മുഴുവൻ ദാവീദ് രാജാവിനെ അംഗീകരിച്ചപ്പോൾ വെഭിഘോഷത്തും പോയി, വെഭിഘോഷത്തല്ല ഈ കോശത്തും പോയി, അങ്ങനെ അസ്ഥയിൽ പോയി. അപ്പോൾ അവർക്കൊരു നല്ല സുസന്ധരായ ഒരു നേതാവില്ല. അവർ അവരെല്ലാം കൂടെ കൂടി ദാവീദ് രാജാവിനെ അംഗീകരിക്കുകയും ദാവീദിനെ അവര് അവരുടെ രാജാവായിട്ട് അവര് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ കീഴില് അവരെ കടന്നു വരികയും ചെയ്തു. ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. അതുവരെ യഹൂദയുടെ മാത്രം രാജാവായിരുന്നു. പക്ഷെ അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യഹൂദയുടെ മാത്രമല്ല ഇസ്രായേലിന്റെ മുഴുവൻ രാജാവായിട്ട് ദാവീദ് അഭിഷേകം ചെയ്യുകയാണ്. അവിടെ പറയുന്നുണ്ട് ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 വർഷവും 6 മാസവും ജെറുസലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്ക് 33 സംവത്സരം രാജാവായിട്ട് വാണു. അവൻ ആദ്യത്തെ നമുക്കറിയാം ആദ്യത്തെ കുറച്ച് 5-6 വർഷം യഹൂദയുടെ മാത്രം രാജാവായിരുന്നു. പിന്നീട് ഇസ്രായേലിനെ മുഴുവൻ രാജാവായിട്ട് അദ്ദേഹം ചുമതലയായി. എന്നിട്ട് രാജാവും അവന്റെ ആളുകളും ജെറുസലേമിലേക്ക്, പിന്നെ അദ്ദേഹം മൊത്തം സ്ഥലത്തിന്റെ രാജാവായതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ശ്രമം എന്ന് പറയുന്നത് പണ്ട് ഇസ്രായേലിനെ പീഡിപ്പിച്ചവരെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സ്ഥാനം പിടിച്ചടക്കിയ ആളുകളെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ പറയുന്നുണ്ട് യബൂസിയരുടെ നേരെ പുറപ്പെട്ടു, ദാവീദിന് അവിടെ കടക്കുവാൻ കഴിയില്ല എന്ന് വെച്ചാൽ ദാവീദിനോട് നീ ഇവിടെ കടക്കുകയില്ല, നിന്നെ തടുക്കുവാൻ കുരുടനും കുടുതലും മതി എന്ന് പറഞ്ഞു. എന്നാൽ ഈ യബൂസിയ എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. അവിടെ പുറപ്പെടാൻ കാരണം സിയോൻ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ്. അത് പിടിച്ചടക്കാനാണ് ദാവീദ് പോകുന്നത്. അത് പക്ഷെ ഇസ്രായേലിന്റെ ആയതിരിക്കാം, പക്ഷെ അത് ഇവർ പിടിച്ചടക്കിയതാണ്, ഈ യബൂസിയ പിടിച്ചടക്കിയതാണ്. അപ്പൊ അവരെ പ്രവർത്തിച്ചുകൊണ്ട് അത് വീണ്ടെടുക്കാനായിട്ട് ദാവീദ് ശ്രമിക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള രാജാവായതിനു ശേഷമുള്ള ആദ്യത്തെ യുദ്ധമാണ്. അപ്പൊ ദാവീദ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ശക്തമായൊരു ഗ്രൂപ്പാണ്, അവരിങ്ങനെ കളിയാക്കി. അപ്പൊ നിന്നോട് യുദ്ധം ചെയ്യാനായിട്ട് വലിയ ആളെന്ന് ആവശ്യം ഇല്ല, ഇവിടെ പുണ്ണന്മാരും പുണ്ണന്മാരും അവര് മതി എന്ന് പറഞ്ഞു. അതോടെ കെട്ടപ്പോഴത്തേക്ക് ദാവീദിന് കോപം ജ്വലിച്ചു. അങ്ങനെ ദാവീദ് അവരെ മുഴുവൻ കീഴടക്കി, ആ രാജ്യം പിടിച്ചടക്കി. അങ്ങനെ സിയോൻ കോട്ട പിടിച്ചു. അത് ദാവീദിന്റെ രാജ്യമായിട്ട്, അങ്ങനെയാണ് സിയോനിലെ രാജാവായിട്ട് ദാവീദ് പ്രധാന സ്ഥലമായിട്ട് അവിടെ നിന്ന് ഭരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെ കോട്ടയിൽ വസിച്ചു. പിന്നെ അവിടെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. സൈന്യങ്ങളുടെ യഹോവയ ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. കാരണം ദാവീദ് നമുക്കറിയാം ദാവീദിന്റെ ചരിത്രമൊക്കെ അല്ലെ, ഒരു സാധാരണക്കാരനായിട്ട് വന്ന് ഒരു ആട്ടിടനായിട്ട് വന്നു. പക്ഷെ ഇത്രമാത്രം വലിയ ഒരു സമൂഹത്തിന് മുഴുവൻ രാജാവായിട്ട് വന്നതിന്റെ പിന്നിൽ ദാവീദ് രാജാവിന് ഉണ്ടായ ഒറ്റ കാരണമുള്ളൂ ഈ ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധമാണ്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ പഠിക്കേണ്ടത് എന്നൊരു പാഠമാണ്. ഒരു നിസ്സാരനായ മനുഷ്യൻ, കാരണം നമുക്കറിയാം ദാവീദിന്റെ സഹോദരന്മാരിൽ പോലും ഏറ്റവും എളിയവനും വലിയ ആരോഗ്യമില്ലാത്തൊരു സാധാരണക്കാരനാണ്. ശരി, അദ്ദേഹം സിംഹത്തെ കൊല്ലുന്നുണ്ടെന്ന കാര്യം ശരി, എങ്കിലും അവർ ഒരു ഒരു കൊട്ടാരത്തിന് സേനാധിപൻ പോലും ആകാൻ തക്കവണ്ണം ഉള്ള കഴിവില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് സഹോദരന്മാരും പിതാവൊക്കെ ദാവീദിനെ കരുതുന്നത്. അതുകൊണ്ടാണ് അയാൾ ആടുകളെ മേയ്ക്കാൻ വിട്ടത്. പക്ഷെ അങ്ങനെ ആടുകളെ മേയ്ക്കാൻ വിട്ട ആളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള വെറും ആടുകളെ മേയ്ക്കാൻ നിയോഗിക്കപ്പെട്ട ആള് ദൈവത്തിന്റെ മുഴുവൻ ജനത നയിക്കാൻ തക്കവണ്ണം ഉയരത്തിലേക്ക് എത്തിയതിന്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? സൈന്യങ്ങളുടെ യഹോവയ ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ സൈന്യങ്ങളുടെ യഹോവയ ദൈവം തന്നോട് കൂടെ ഉണ്ടാകാൻ കാരണം ദൈവസന്നിധി വിശ്വസ്തയോടെ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് ചിന്തിക്കേണ്ട വലിയ കാര്യം. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ചാല് നമ്മളൊക്കെ ഈ ഉയരേണ്ടതുപോലെ അല്ലെ, ഉയരേണ്ടതുപോലെ ഉയരും. ഈ നമ്മള് പല ആളുകളും കാണുന്ന ഉയർച്ച ഈ പിടിച്ചു വരച്ചും അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങളൊക്കെ നേടിയിരിക്കുന്ന ആളുണ്ട്. അങ്ങനെയുള്ള ഉയർച്ചയല്ല പറയുന്നത്. ആ ഉയർച്ചയൊക്കെ ആ ഉയരത്തെക്കാൾ വലിയ താഴ്ചയിലേക്ക് പോകുന്ന ഉയർച്ചകളൊക്കെ ഈ നമ്മള് ഈ അന്തരം കൊണ്ടും വേദനം കൊണ്ടും ഒക്കെ നേടിയെടുക്കുന്ന ഉയർച്ചകളാണ്. ഇതങ്ങനെയല്ല, ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവത്തിനൊരു വിശുദ്ധിയോടെ ജീവിച്ച് നന്മയിൽ ജീവിച്ച് ദൈവം ഉയർത്തുന്നവരെ താഴ്ത്താൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല എന്നുള്ളതാണ്. എത്ര സൗലും മഹാരാജാവാണ്, എത്ര ആൾക്ക് ശ്രമിച്ചു ഈ ദാവീദിനെ കൊല്ലാനായിട്ട്, ആരൊക്കെ ശ്രമിച്ചു ദാവീദ് ഇല്ലാതാക്കാനായിട്ട്. ഇവിടെ നിന്ന് ദാവീദ് പറയാം, ശരിയാ ഒരുപാട് പീഡകൾ അനുഭവിക്കേണ്ടി വന്നു, ഒരുപാട് കഷ്ടതകൾ വന്നു, കൊട്ടാരപ്പെടേണ്ടി വന്നു, കാസിയോട് താമസിക്കേണ്ടി വന്നു. പക്ഷെ ആ ഏകാന്തതയോടെയും ആടിന്റെ വളരെ വളരെ ദുഃഖമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തിനാ ജീവിക്കുന്നത്? നമ്മൾ മുമ്പിലേക്ക് വായിച്ചു അവര് ദൈവം എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്ന് പോലും ദൈവസന്ധിയെ ചോദിക്കേണ്ട അവസ്ഥ ദാവീദിന് വന്നിട്ടുണ്ട്. പക്ഷെ ആ അവസ്ഥയുടെ മന്ദ്യത്തിലും വിട്ടുതിരിയാതെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോടുള്ള ആഴമായ സമർപ്പണവും വിശ്വാസവും സ്നേഹവും കാണിച്ച ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു മാതൃകയായ രാജാവാണ് ദാവീദ്. അതാണ് ദാവീദ് പരാജയപ്പെടാറുള്ളത്. പലയിടത്തും പരാജയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ദാവീദ് പിടിച്ചു നിന്നതുകൊണ്ടാണ് ദൈവം കൂടെ ഉണ്ടായിരുന്നുള്ളതാണ്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു പാഠം തന്നെയാണ് ദാവീദ്. നമ്മളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ നല്ല ദുഃഖമായ സാഹചര്യങ്ങൾ കടന്നു പോകുമായിരിക്കാം. പക്ഷെ ഞാൻ ഏത് താഴ്ന്നയിൽ കൂടി പോയാലും ഏത് താഴ്ന്ന അനുഭവത്തിൽ കൂടി കടന്നു പോയാലും അവിടെയും എന്റെ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ അവിടെയും വിശ്വസ്തയോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളാണ് ഉണ്ടാകുന്നത്. കാരണം ദാവീദിന് മേൽക്കുമേൽ സമ്പന്നനായിട്ട് വരുന്നു എന്ന് പറയുന്നത് അതിന്റെ കാരണം സൈന്യങ്ങളുടെ യഹോവ തന്നോട് ദൈവം ഒരാളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് ചുമ്മാ കൂടെ ഉണ്ടായിരിക്കുന്നതല്ല. നമ്മളൊക്കെ വിചാരിക്കും ദൈവം ശരിയാ ദൈവം ചുമ്മാ ദാവീദിനോട് അവർ അതുകൊണ്ടൊന്നും അല്ല. എന്തുകൊണ്ടാണ് ദൈവം ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നത്? ദാവീദ് അതുപോലെ വിശ്വസ്തയോടെ ജീവിച്ചു ദൈവസന്ധിയിൽ വിശ്വസ്തയോടെ ജീവിച്ചുകൊണ്ടാണ് ദൈവം കൂടെ. ഇടയ്ക്ക് ഒരു പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് ഈ നിമിഷങ്ങളിലൊക്കെയും ദാവീദ് വിശ്വസ്തയോടുകൂടെ ദൈവത്തിലൂടെ നടന്നതുകൊണ്ടാണ് ദൈവം ദാവീദിന്റെ കൂടെ നടന്നത്. അപ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഉണ്ടാവണമെങ്കിൽ ആ വിശ്വസ്ത നമ്മളിലും ഉണ്ടാവണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, കണ്ടാൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. കർത്താവ് കൂടെ ഉണ്ട്, പക്ഷെ ആ കർത്താവ് കൂടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ജീവിതം ചെയ്യണം. ദൈവത്തിന് വിശ്വസ്തയോടെ ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അങ്ങനെ ദാവീദ് അവിടെ പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും ദേവദാരുക്കളെയും സോർ എന്ന് പറയുന്ന രാജ്യത്തിൽ രാജാവാണ് ഹീരാം. ഈ ദാവീദിന്റെ മഹിമയിലും ദാവീദിന്റെ കഴിവിലും ഒക്കെ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും ദേവദാരുക്കളും വന്നു കൊടുക്കുകയും അല്ല ആചാര്യമാരെയും കൽപ്പണിക്കാരെയൊക്കെ വിട്ട് ദാവീദിന് അരമന പണിയാനായിട്ട് സമീപ രാജ്യത്തിൽ രാജാവാണ് അദ്ദേഹം അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരുപാട് സഹായം ദാവീദിന് ഈ ഹീരാം എന്ന് പറയുന്ന രാജാവ് നൽകുന്നുണ്ട്. അങ്ങനെ വളരെ കഴിവുള്ള വ്യക്തിയായിട്ട് ദാവീദ് രാജാവ് ഇങ്ങനെ വളർന്നു വരുന്നവരാണ്. തുടർന്നൊക്കെ നമ്മൾ കാണുന്നത് അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പിടിച്ചടക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ്. പിന്നെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ദാവീദ് രാജാവ് ഇങ്ങനെ വളരെ ശക്തമായിട്ട് വളർന്നു വരുന്നതെന്ന് അറിവ് കിട്ടിയപ്പോൾ ഈ ഫെലിസ്തീന് ശക്തമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇസ്രായേൽ ശൗലിനെ തോൽപ്പിക്കുന്ന ഫെലിസ്തീനാണ്. അപ്പൊ ഇന്ന് ദാവീദുമായി ഏറ്റുമുട്ടാനുള്ള അവസരം ഫെലിസ്തീർക്ക് ഇതുവരെ ഉണ്ടാകുന്നില്ല. പക്ഷെ ദാവീദ് രാജാവായപ്പോഴത്തേക്ക് ഫെലിസ്തീർ ദാവീദിനുമായിട്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു. ഇത് കേട്ടുകൊണ്ട് ദാവീദ് ദുർഗത്തിൽ കടന്നു പാർത്തു. ഫെലിസ്തീർ വന്ന് രഫായിൻ താഴ്വരയിൽ പറഞ്ഞു. അപ്പോൾ ദാവീദ് 19-ാം വാക്യത്തില് കാരണം ദാവീദ് ഈ ഇസ്രായേലിനെ മുഴുവൻ രാജാവായിട്ട് അങ്ങോട്ട് വന്ന് രാജ്യഭരണം ഏറ്റതേ ഉള്ളൂ. ഈ ഫെലിസ്തീനോട് യുദ്ധം ചെയ്യത്തപ്പോഴുള്ള വലിയ ഒരു സൈന്യാധിപ തടവുകളിലേക്കൊന്നും ദാവീദ് ഉയർന്നിട്ടില്ല. അപ്പം ഈ ഫെലിസ്തീർ വളരെ അപ്രതീക്ഷിതമായിട്ട് ഫെലിസ്തീർ കീഴ്പ്പാനെടുത്ത കടന്നു വന്ന അവസരത്തിലാണ് എന്തറിയുന്നത് ദാവീദ് ഒരു ദുർഗത്തിൽ കടന്നു. വാസ്തവത്തിൽ ദാവീദ് ഒരു ഒളിഞ്ഞ് താമസിക്കുക തന്നെയാണ്. പക്ഷേ 19-ാം വാക്യത്തിൽ പറഞ്ഞു, അപ്പോൾ ദാവീദ് യഹോവയോട് ഞാൻ ഫെലിസ്തീരുടെ നേരെ പുറപ്പെടണമോ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദാവീദിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ദാവീദിന്റെ. അതുകൊണ്ടാണല്ലോ ദാവീദിന്റെ ജീവിതത്തിൽ എല്ലാ ഉയർച്ച ഉണ്ടായാലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തോട് ഓരോ യുദ്ധത്തിന് പോകുമ്പോൾ ഇത് മുമ്പ് നമ്മൾ കണ്ടുള്ളതാണ് അല്ലെ. നമ്മൾ ഈ അമാലേക്കിനുമായിട്ട് പോകുമ്പോഴും നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തെ വായിച്ചാളിനെ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും ദാവീദ് അത് തന്നെ ചെയ്തു. ഇവിടെയും ദാവീദ് അതാ ചെയ്തു. വലിയ രാജാവായിട്ട് മാറിയെങ്കിലും ഇത്രയും സൈന്യാധിപന്മാരെ കൂടെ ഉണ്ട്. എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട് സൈന്യാധിപന്മാരൊക്കെ ഉണ്ടെന്ന് ദൈവത്തോട് ചോദിക്കുന്നത് ഞാൻ വിചാരിച്ച സാറ് നടക്കും. പക്ഷെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും ദാവീദ് താഴ്വയിലാണ് വരുന്നത്. നമ്മൾ ഈ 6-ാം അധ്യായം വായിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി കഥയുണ്ട്. അത് ഞാൻ എന്താ ചിന്തിക്കുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നു ദാവീദ് രാജാവ് ഈ ഫെലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ഒരു ഒരുക്കം നടത്തുന്നു. ആദ്യം ചെയ്യുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് അപേക്ഷ ചോദിക്കുക, ദൈവമേ ഞാന് അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ. പറഞ്ഞ ദൈവം പറഞ്ഞു, പുറപ്പെടുക, ഞാൻ ഫെലിസ്തീനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് യഹോവ ദാവീദിനോട് അകലെ ചെയ്തു. ഒറ്റ വാക്കാണ് ദൈവത്തോട് ആലോചന കഴിച്ചു. ദൈവം പറഞ്ഞു ധൈര്യമായിട്ട് പോകും. പ്രിയപ്പെട്ടവർ, നിമിഷ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ, നമ്മൾ ഏത് കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോഴും ദൈവത്തോട് ആലോചന കഴിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പോകുന്നവരിൽ വിജയം ഉണ്ടാകാം. അതല്ല, ചില പരാജയങ്ങളാണെ പോലും അതിന്റെ പിന്നിലും ദൈവത്തിന്റെ ഒരു ദീർഘദർശനം നമ്മൾ മനസ്സിലാക്കണം. പോകുന്ന വഴി നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം. ഇത് സത്യപ്രതിജ്ഞയോട് പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടല്ലേ, നമ്മൾ പല കാര്യങ്ങൾ പോകുമ്പോഴും ചിലത് പരാജയമായി പോകാൻ കാരണം ദൈവത്തോട് ആലോചന കഴിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ചില പരാജയങ്ങളൊക്കെ ആലോചന കഴിച്ചിട്ട് പോകുമ്പോഴും പരാജയപ്പെടുന്നത് നന്ദി അതിനേക്കാൾ ശ്രേഷ്ഠമായ നന്മയുടെ ഭാഗത്ത് തുറക്കാനായിട്ട് ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിലും പലരുമായിട്ട് സംസാരിക്കുമ്പോഴും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഈ നമ്മളൊക്കെ നമ്മുടെയൊക്കെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവർ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല, സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൂടെ പ്രാർത്ഥിച്ച് പോകാൻ പറയുന്നത്, പക്ഷെ അവർ അവരുടേതായ തൊഴിലിൽ ഏർപ്പെടുമ്പോഴ് പുതിയ കാര്യങ്ങൾക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ അവരെ മക്കളെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ വിളിച്ച് പോകുന്ന പറയത്തക്കവണ് എത്ര മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് വെറുതെ അവരെ പറഞ്ഞു വിടുകയല്ല, നമ്മളും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അവരത് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളൊക്കെ ഏത് വഴിക്ക് പോകുമ്പോഴും ഒരു വാക്ക് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് മക്കളെ ദൈവത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് നമസ്കരിച്ച് അല്ലെങ്കിൽ ഒന്ന് സൗമപ്രാർത്ഥന ചൊല്ലി പോകാനായിട്ട് പറഞ്ഞു കൊടുത്താൽ നമ്മൾ വളരെ വളരെ ചിന്തിക്കേണ്ട സംഗതിയാണ്. പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾക്ക് പോകുമ്പോൾ വലിയ പ്രാർത്ഥനയൊന്നും നടന്നിട്ടുണ്ടാവും, ഒരു പ്രാവശ്യം ഒരു കൗമ നമസ്കാരം നടത്തി ഒന്ന് പോയി നോക്കിയിട്ട് തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ യാതൊരു സംശയവും അതിനകത്ത് ദൈവമേനി പരിശുദ്ധരാകുന്നുള്ള പ്രാർത്ഥന കൗമ പ്രാർത്ഥന അതറിയാമല്ലോ അല്ലേ. അത് അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴികളിലൊക്കെയും ദൈവം കൂടെ ഉണ്ടാകുന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ദൈവമേനെ കാക്കണമെന്ന് പറഞ്ഞ് പോകാനല്ല, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞ വലിയൊരു കൂട്ടത്തോളം വിജാതീയരാണ്, അവരോട് യുദ്ധം ചെയ്യാനൊക്കെ ദാവീദിനുള്ള ഹെൽപ്പ് ഇല്ല, കാരണം അത്രയ്ക്കുള്ള വായു ദാവീദ്, കാരണം രാജാവിന്റെ സഹായത്തെടുത്തേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ ഇവര് വരുന്നു പറഞ്ഞ ഉടനെ ഈ ദാവീദ് ഒളിവിൽ പാർക്കുന്നത്. എന്നിട്ടും ആ ആ മിശ്രതാവസ്ഥയിൽ ദൈവത്തോട് നിലവിളിച്ച് ദൈവമേ ഞാൻ എന്തു ചെയ്യണം, ദൈവം ആ പ്രാർത്ഥന കേട്ടു, ദാവീദിനോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോളാം പറഞ്ഞു. അങ്ങനെ ദാവീദ് പാൽപരാസിന്റെ ചെന്നു, അവിടെ വെച്ച് ദാവീദ് അവരെ കാൽപ്പിച്ചു, അവിടെ പറഞ്ഞു വെള്ളച്ചാട്ടം പോലെ യഹോവ എന്റെ മുമ്പിൽ എന്റെ ശത്രുക്കളെ തറത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് മാൽ പരാസി എന്ന് പേര് പറഞ്ഞു. ഒരിക്കലും ദാവീദ് പ്രതീക്ഷിച്ചില്ല, അവിടെ പറയുന്ന വാക്യം എത്ര സത്യമാണ്, വെള്ളച്ചാട്ടം പോലെ യഹോവ എന്റെ മുമ്പിൽ എന്റെ ശത്രുക്കൾ തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് ദാവീദ് വേണം പറയാമോ, ഞാൻ ഈ ശത്രുക്കളൊക്കെ തോറ്റോടിയപ്പോൾ എന്റെ കഴിവ് കൊണ്ട് എന്റെ മെഴുക്ക് കൊണ്ട് ഞാൻ നേടി, അങ്ങനെ വേണം ദാവീദിന് പറയാമായിരുന്നു അല്ലേ, അല്ലെ കൂട്ടുകാരോടൊക്കെ പറയാമായിരുന്നു, എന്റെ തന്ത്രം കൊണ്ട് എന്റെ കൈ എന്റെ ബലം കൊണ്ട് ഞാൻ നേടി. അതല്ല ദാവീദ് പറഞ്ഞത്, എന്റെ യഹോവ എനിക്ക് സാധിപ്പിച്ചു തന്നു എന്നാ പറയുന്നത്, വെള്ളക്കാട്ടം പോലെ യഹോവ എന്റെ മുമ്പിൽ എന്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. നമ്മളൊക്കെ പുതിയ സ്ഥാനങ്ങളിൽ ഉയരങ്ങളൊക്കെ വെക്കുമ്പോൾ എന്റെ മെടുക്ക് കൊണ്ടും എന്റെ സങ്കടം കൊണ്ടും അല്ലെ എന്റെ പിൻബലം കൊണ്ടും എന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും എന്റെ സുഹൃത്ബന്ധം കൊണ്ടും ഒക്കെ ഞാൻ നേടിയെടുത്തു എന്നൊക്കെ നമ്മൾ പല വീമ്പളക്കാറുണ്ട്. അങ്ങനെയൊക്കെ വീമ്പളക്കുമ്പോഴാണ് നമ്മൾ ഈ ലഭിക്കുന്നത് പല നഷ്ടമാകുന്നത്. പക്ഷെ ജീവിതത്തിൽ നന്മയിൽ നിന്ന് നന്മയിലേക്ക് വളരുമ്പോൾ എല്ലാം എന്റെ ദൈവം തന്നു എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചതൊക്കെ എന്ന് നിലനിൽക്കും, ഒരിക്കലും അത് നമ്മളെ വിട്ടുപോവില്ല. ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും അത് ദൈവത്തിന്റെ ദാനമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വളരെ ഉണ്ടാവണം. ദൈവത്തിൽ നന്ദിപൂർവ്വം ജീവിക്കാനും നമുക്ക് സാധിക്കണം. നമുക്കറിയാം ഞാൻ ഈ പല ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ ഞാൻ എന്നെ കേൾക്കുന്ന പല ആളുകളുണ്ടെന്നറിയാം, എങ്കിലും ഇതൊരു ഒരു ഒരു സാഹചര്യം കൊണ്ട് പറയുന്നതാണ്. ഈ പല പ്രത്യേകിച്ച് പണ്ടൊക്കെ വന്ന പല ആളുകളുടെ ഭവനങ്ങളിൽ ചെന്ന് പോകുമ്പോൾ ഒത്തിരി പ്രയാസമുണ്ട്, കാരണം അവരൊക്കെ അനുഭവിക്കുന്ന പല ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. എന്നോട് ഒത്തിരി പേര് ഷെയർ ചെയ്തൊരു കാര്യം വെച്ചാൽ പണ്ടൊക്കെ വന്നപ്പോൾ ഒരു പള്ളി ഉണ്ടാകുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആദ്യം ചിന്തിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പിടിച്ചു നിൽക്കണം, നല്ല ജോലി തരണം, പിള്ളേരെയൊക്കെ നല്ല പാട്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ ഉയർന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചു. ശരിക്കും വന്നതും ചുമന്ന് പള്ളി വരാനോ പ്രാർത്ഥിക്കാനോ ദൈവത്തെ വിളിക്കാനോ കഴിഞ്ഞു. ഇന്ന് അതിന് ദുഃഖം അനുഭവിക്കുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. അവരൊക്കെ പല വഴിയിലും പലയിടത്തും പോയി. പക്ഷെ ഇന്ന് വരുന്ന ആളുകളൊക്കെ അത് മാറിയിട്ട് ഇന്ന് നമ്മുടെ പള്ളികളും സ്വാധീനവും ആളുകൾ ഇപ്പൊ വരുന്ന ആളുകളൊക്കെ കൂടുതൽ പള്ളിയായിട്ട് അത് അങ്ങനെ അവസ്ഥ വന്നു പോയി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി, അത് പലരും അത് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ദുഃഖം തോന്നിയിട്ടുണ്ട്. അബദ്ധത്തിൽ പറ്റിയതായിരിക്കാം, അത് ശ്രദ്ധക്കുറവോട് പറ്റിയതായിരിക്കാം, പക്ഷെ അത് സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചോർത്തേണ്ടത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടൊക്കെയാണ് പലരും ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്ന് ദൈവം നല്ല സാഹചര്യങ്ങൾ പലരൊക്കെ തന്നു. പക്ഷെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതൊക്കെ ദൈവം തന്നതാണെന്നുള്ള ബോധ്യം ഉണ്ടാവണ്ടേ. അപ്പൊ അത് ദൈവം തന്നുള്ള ബോധ്യം ഉണ്ടാവണമെങ്കിൽ ദൈവത്തെ ആരാധിപ്പാനും തന്നതിൽ നിന്നൊക്കെ ദൈവത്തിന് കൊടുക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണ്ടേ. അങ്ങനെ കാണിക്കുമ്പോഴല്ലേ ശരിക്കും ആ നന്ദി ദൈവത്തിനെ കാണിക്കാൻ പറ്റുക. പക്ഷെ അത് പലരും വിസ്മരിച്ചു പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നല്ല ഉദ്യോഗം കിട്ടുന്ന പലരും ഒക്കെ അത് വിസ്മരിച്ചു പോയി. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗത്തിന്റെയോ അല്ലെങ്കിൽ പണത്തിന്റെ പണമൊക്കെ ഒത്തിരിയുണ്ട്, ഒത്തിരി പണമുണ്ട്, പക്ഷെ സമാധാനമില്ല. ഒത്തിരി പഠിച്ചുണ്ട് പക്ഷെ സമാധാനമില്ല. മക്കളൊക്കെ നല്ല നല്ല സ്ഥാനത്തായിട്ടുള്ളവരുണ്ട് എനിക്കറിയാം, പക്ഷെ ഇന്ന് ആ മക്കൾ ആ നല്ല സ്ഥാനത്തായതിന്റെ ഒരു സന്തോഷം അവർക്കില്ല. കാരണം കൂടുതൽ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ മരണക്കണക്കിൽ ഹൃദയം നിന്ന് പള്ളി വന്ന് പ്രാർത്ഥിക്കാൻ മക്കൾ കൂടില്ല എന്നുള്ളതാണ് പലരുടെ ദുഃഖം. ഇത് നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ ദാവീദിന് വിജയമുണ്ടായപ്പോഴ് ഓരോ പ്രാവശ്യം ഉയരുമ്പോഴും ദാവീദ് ആ ദൈവം തന്നതാണെന്നുള്ള ആ ഒരു ശക്തമായ സ്വാധീനവും അതിനുവേണ്ടി സംബന്ധിച്ചിട്ടുണ്ട്. അത് 23 വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, മറ്റൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ദൈവം പറയുന്നത് നീ നേരെ കല്ലാതെ അവരുടെ പിന്തുണത്തോടുകൂടി കളഞ്ഞ് ബാഹാകൃഷ്ണങ്ങൾക്ക് എതിരെ വെച്ച് അവരെ നേരിടുക, അപ്പോൾ വേഗത്തിൽ ചെല്ലുക, ഫലസ്തീനെ തോൽപ്പിക്കുവാൻ യഹോവയുടെ കൃപയാൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മറ്റൊരു ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, അപ്പോൾ വേഗത്തിൽ ചെല്ലുക, ഫിലിസ്ത്യൻ സൈന്യത്തെ തോൽപ്പിക്കുവാൻ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളപ്പോഴുണ്ടായി. അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. വാസ്തവം അവിടെ പറയുന്ന വാക്യം എന്താ, അപ്പോൾ വേഗത്തിൽ ചെല്ലുക, ഫിലിസ്ത്യൻ സൈന്യത്തെ തോൽപ്പിക്കുവാൻ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളപ്പാടുണ്ടായി. യഹോവ നിനക്ക് മുമ്പായി ഫിലിസ്ത്യ രാജ്യത്തെ തോൽപ്പിക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നു. എന്നാൽ യഹോവയ്ക്ക് നന്ദി എന്ന് ചെയ്തപ്പോൾ എന്തിനാ ദാവീദിനെ കൂടി ജയിപ്പിച്ച്? ഇത് നമ്മുടെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ ശ്രമം ഉണ്ടെങ്കിലേ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങണം. പ്രാർത്ഥിച്ച ചില ആൾക്കാരുണ്ടാവും, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഒരു ശ്രമം കൂടെ. ഇവിടെ ദാവീദ് രാജാവ് ചുമ്മാ പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് വേണ്ടി മുന്നിൽ നിന്നറിഞ്ഞ് ഈ ദാവീദ് നടത്തുന്ന ഓരോ വിജയവും യുദ്ധം എന്ന് പറയുന്നത് ഈ ഒരു ദാവീദിന്റെ രാജ്യം രക്ഷപ്പെടുത്തുക എന്നുള്ള ഉള്ളതല്ല, അതിനേക്കാൾ ഉപരി ദൈവത്തെ അറിയാത്ത ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശങ്ങളുണ്ട്. ദൈവത്തെ അറിയാത്ത ശത്രുക്കളെ തോൽപ്പിക്കുക, ദൈവത്തിന്റെ രാജ്യം, ദാവീദ് രാജാവിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ദൈവരാജ്യം വലുതാക്കുക എന്നുള്ളതാണ് കേട്ടോ. വെറും ഒരു രാജാവല്ലായിരുന്നു, ഒരു ദൈവത്തിന്റെ, അതുകൊണ്ടാണ് ദാവീദിന്റെ സങ്കല്പങ്ങൾ ശ്രദ്ധയൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം ആ ഒരു ബോധ്യത്തോടു കൂടി അറിഞ്ഞു. അപ്പം ഇവിടെ പറയുന്നുണ്ട് ദൈവം കൂടുണ്ട്, പക്ഷേ ദാവീദ് രാജാവ് ശ്രമിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം കൂടുണ്ട് എന്ന് പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം കൂടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അലക്ഷ്യമായിട്ട് നിൽക്കുക എന്നുള്ളതല്ല, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ആലോചന കഴിച്ചുകൊണ്ട് നമ്മൾ അപാർത്ഥമായി ശ്രമിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വിജയത്തിനായിട്ട് കടന്നു വരുന്നത്. ആ ഒരു ചിന്തയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൽ പകർന്നു വന്നത്. എന്റെ വാക്കുകൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഇത് ചില കാര്യങ്ങളൊക്കെ, ചില വാക്യങ്ങളൊക്കെ ശ്രദ്ധേയമായതുകൊണ്ട് മാത്രം നമുക്കത് പറയാനുള്ളത്. ഇതെല്ലാം യുദ്ധം ഞാൻ പറഞ്ഞല്ലോ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. വലിയ ആഴമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ തന്നെയും ഒരു കഥ പോലെ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം എന്നെ കേട്ട് ക്ഷമിച്ചിരുന്നവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ അടുത്ത ആഴ്ച നോക്കട്ടെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാൻ തക്കവണ്ണം ഞാൻ ശ്രദ്ധിക്കാം. 6 അധ്യായം ഒക്കെ കുറച്ചുകൂടി ഇച്ചിരി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഉള്ളത്തെ യുദ്ധങ്ങളാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര നേരം ഇരുന്ന് എന്നെ കേട്ട എല്ലാവരുടെ നന്ദി അറിയിക്കുന്നു. ദൈവദാനിയതയും വാഴ്ച അറിയിക്കുന്നു. ഇതിൽ മനസ്സുമുണ്ടോ ജി?
വളരെ താങ്ക്സ് അച്ഛൻ, തിരക്കേറിയ ഇടയിലും നന്നായിട്ട് ക്ലാസ് എടുത്തതിന് വളരെ നന്ദി. കൂടാതെ വട്ടിച്ചേരി ത്രിമേനിയുടെയുള്ള എസ്എ കോമ്പറ്റീഷന് ഈ മാസം അവസാനം ഫെബ്രുവരി 28 അല്ലെങ്കിൽ മാർച്ച് 1 നടത്തുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഈ പേര് കൊടുക്കാനുണ്ടെങ്കിൽ അവർ യൂണിറ്റ് സെക്രട്ടറിയെ എത്രയും വേഗം, നമുക്ക് 23 ജനറൽ സെക്രട്ടറിക്ക് നിങ്ങളുടെ പേര് ലഭിക്കത്തക്കവണ്ണം യൂണിറ്റ് സെക്രട്ടറിമാരെ നിങ്ങളുടെ പേര് ഏൽപ്പിക്കണം. അതുപോലെ നാളെ കൃഷിയോറത്തിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്.
സ്നേഹവും ഏകജാതന പുത്രകുമാരന്റെ കൃതിയും ആശ്രയിക്കുന്ന ഒരു സിദ്ധാത്മാവിന്റെ സമുദ്രമാണ് എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുടെ മേലും മാറാകണമേ. ആമേ.